إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يقول الإمام شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى الأصل الرابع بيان العلم والعلماء والفقه والفقهاء وبيان من تشبه بهم وليس منهم وقد بين الله هذا الأصل في أول سورة البقرة من قوله يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم إلى قوله يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين بيان العلم والعلماء എന്താണ് ഇൽമ് ആരാണ് ഉലമാക്കൾ എന്ന ബയാൻ വൽ ഫിഖ്ഹി വൽ ഫുഖാ എന്താണ് ഫിഖ്ഹ് ഫിഖ്ഹിന്റെ അഹ്ലുകാരായ ഫുഖഹാക്കൾ ആരാണ് ഇത് സംബന്ധിച്ച ബയാൻ വബയാനു മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും എന്നാൽ അവരെപ്പോലുള്ളവരാരാണ് അവരെപ്പോലെ നടിക്കുകയും അവരിൽ പെടാത്തവരുമായ ആളുകൾ ആരാണ് തുടക്കത്തിലെ നമ്മൾ ഈ അസുലി വിശദീകരിച്ചുകൊണ്ട് തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാം നമ്മുടെ കാലത്ത് നമുക്ക് അത്യാവശ്യമായ ഒരു അസുലാണ് ഈ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അത് ഈ കാര്യത്തെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയുന്ന വിധം അല്ലെങ്കിൽ ഈ ഫിത്തിന വളരെ വ്യാപകമായി വ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം അതിൽ നിന്ന് സത്യവും അസത്യവും വേർതിരിച്ചറിയാവുന്ന രൂപത്തിൽ ഈ അസ്ലു ബയാൻ ചെയ്തു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ കലിമത്തൻ കലിമ ഓരോന്നിനും പ്രത്യേകമായ വഖഫ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ആദ്യം എന്താണ് ഇൽമ് എന്നും ആരാണ് ഉലമാക്കളെന്നും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ബയാൻ ചെയ്തു ആദ്യത്തെ മജ്ലിസിൽ നമ്മൾ ഈ കാര്യം അഥവാ കഴിഞ്ഞതിന്റെ മുൻപത്തെ മജ്ലിസിൽ എന്താണ് ഇൽമ് ആരാണ് ഉലമാക്കൾ അതുപോലെ എന്താണ് ഫിഖ്ഹ് ആരാണ് ഫുഖഹാക്കൾ അതും ഏതാണ്ട് കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ സൂചന നൽകി ഇനി ആ കാര്യം എന്താണ് ഫിഖ്ഹ് എന്നുള്ളത് ഫുഖഹാക്കൾ ആരാണ് എന്നുള്ളത് അതിലേക്ക് സൂചന നൽകുന്ന ഒരു ആയത്ത് قال الله تعالى وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون وما كان المؤمنون لينفروا كافة مؤمنين അവർ മുഴുവനായി എല്ലാവരും കൂടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വിളംബരം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പുറപ്പെടേണ്ടതില്ല, പുറപ്പെടാൻ പാടില്ല. നേരെ മറിച്ച് ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വാഇഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയും ദീനിൽ ഫിഖ് നേടുകയും ചെയ്യുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ഒരു ത്വാഇഫ ഉണ്ടായിരിക്കണം. എന്തിന്? ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് നേടുന്നതിനും. വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, അവരിലേക്ക് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ആ അവരുടെ ആളുകൾക്ക്, കൗമിന് ഇൻദാർ ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന വഹിയ്, വഹിയിന്റെ ബയാൻ, അത് ഉണർത്തിക്കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഇൻദാർ ചെയ്യുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ നബിയുടെ കൂടെ തന്നെ ഇരിക്കണം. ലഅല്ലഹും യഹ്ദറൂൻ, അവർ ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്നവരായി തീർന്നേക്കാം. ഈ ആയത്തിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫഹുവ തർഗീബുൻ ഫി തഫഖുഹി ഫിദ്ദീൻ. ഈ ആയത്ത് ദീനിൽ ഫിഖ് നേടുന്നതിന് തർഗീബ്, അതിലേക്ക് പ്രേരണ നൽകുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന ആയത്താൽ. അതുപോലെ തന്നെ വതഅല്ലുമിഹി വതഅലീമിഹി, ഇൽമ് ഗുരുമുഖത്തിരുന്ന് പഠിക്കുകയും എന്നിട്ട് അത് തന്റെ മുന്നിൽ വരുന്ന ആളുകൾക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. തഅല്ലുമും തഅലീമും, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കണം ഒരു വിഭാഗം. നബിയിൽ നിന്നവർ ദീൻ പഠിക്കണം, അതാണ് തഅല്ലും. അതുപോലെ തന്നെ വരുന്നവർക്ക് വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം, അവരുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ, അവരുടെ ആ കൗമ് അവരുടെ അടുക്കലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് താക്കീത് നൽകണം, അത് തഅലീമുമാണ്. അപ്പോൾ യതഫഖഹു ഫിദ്ദീൻ, തഫഖഹു ഫിദ്ദീൻ വതഅല്ലുമിഹി വതഅലീമിഹി ഫഇന്ന ദാലിക യഅദിലുൽ ജിഹാദ് എന്ന് മാത്രമല്ല, ദീനിൽ ഫിഖ് നേടുന്നതിന്റെ ഫളൽ അതും ഈ ആയത്തിലുണ്ട്. فإن ذلك يعدل الجهاد, دين പഠിക്കുക, ദീനിൽ ഫിഖ് നേടുക എന്നത് ജിഹാദിന് തുല്യമാണ്. കാരണം ജിഹാദിന് വേണ്ടി ഒരു വിഭാഗം പുറപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്, പഠിക്കാനിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അഫ്ളായ ആ അമല് വിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നത് തത്തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ ഒന്നിനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഒഴിവാക്കിയിട്ട് വേറൊന്നിലേക്ക് തിരിയാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് തത്തുല്യമായിരിക്കണം, അല്ലെങ്കിൽ അതിൽ അതിനേക്കാളും ഖൈറായിരിക്കണം. ഇവിടെ തത്തുല്യമായ അമൽ അല്ലെങ്കിൽ ബൽറുബ്ബമായ കൂനു അഫ്ബല മിൻഹു എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ജിഹാദിനേക്കാൾ അഫ്ബല കൂടിയാണ് തഅല്ലും ഫിദ്ദീൻ വതഅലീമി, ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതും ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന ദിലാലത്താണ്. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അപ്പൊ ദീനിൽ ഫിഖ് നേടുക, അത് വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. എന്താണ് ഫിഖ് എന്നുള്ളത് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചു. ദീനിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിലൂടെ, അവന്റെ റസൂലിന്റെ സുന്നത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആയാത്തുകൾ, അഹാദീസുകൾ, അതിൽ തഫഹ്ഹും ചെയ്യുകയും ആ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുകയും ചെയ്യുന്നതിനാണ് ഫിഖ്ഹു ഫിദ്ദീൻ എന്ന് പറയുക. അത് ചെയ്യുന്ന അതിന്റെ അഹ്ലുകാരാണ് അഹ്ലുൽ ഫിഖ്, അഹ്ലുൽ ഇസ്തിംബാത്ത്. അള്ളാന്റെ കിതാബ്, റസൂലുള്ളാന്റെ സുന്നത്തും പഠിക്കുകയും അതിൽ നിന്ന് അഹ്കാമുകളെ, വിധിവിലക്കുകളെ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുകയും ചെയ്യുക. ഈ ഫിഖ്, ഈ ഫഹ്മ് എന്നത് അള്ള കൊടുക്കുന്ന ഒരു വലിയ നൂറാണ് അള്ളാഹ് ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന നൂറാണ്. ഒരേ ആയത്തിൽ നിന്ന് ഒന്നിലധികം ഉലമാക്കൾക്ക് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കാര്യം ഗ്രഹിക്കാൻ സാധിച്ചേക്കും. ഓരോരുത്തർക്കും അല്ല കൊടുക്കുന്ന ഫത്ഹിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ തസാദുൽ അതിലുണ്ടാകും. ചിലർ ചിലരെക്കാളും അഫ്ഖഹായിത്തീരും, ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഫിഖ് കൂടുതൽ നൽകും. ഈ കാര്യം ഇനി ഹദീസിൽ വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഹദീസുകളിൽ വന്നിട്ടുള്ളതിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് വേണം കടക്കാൻ. ഈ കാര്യം വമൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും, ഇനി ഇൽമും ഉലമാക്കളും അതുപോലെ തന്നെ ഫിഖ് ഫുഖഹാക്കൾ, അതേ സന്ദർഭത്തിൽ ഈ കാര്യങ്ങളിൽ ഇൽമിന്റെ അഹിലിക്കാരല്ല എന്നാൽ ഉലമാക്കളെ പോലെ നടിച്ചു നടക്കുന്നവർ, ഫിഖ് അവരുടെ കയ്യിൽ ഇല്ല എന്നാൽ ഫുഖഹാക്കളെ പോലെ നടിച്ചു നടക്കുന്ന ആളുകൾ, അതൊരു വലിയ ബലിയത്ത്. അങ്ങനെ ഉള്ളവർ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സുന്നത്തിലൂടെയും വേർതിരിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും എന്നുള്ളത്, അതിന് കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മുജുമലായ ഒരു വാക്ക് ഞാൻ പറയാം. അതിന്റെ ബയാൻ തൊട്ടടുത്ത് ശൈഖ് ഉദ്ധരിക്കുന്ന യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ 40-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയുള്ള ആ ഭാഗം നമ്മളൊന്ന് തഫ്സീറിൽ നിന്ന് ഒരല്പമൊന്ന് കേട്ടാൽ, ആരാണ് ഉലമാക്കളെന്നും ആരാണ് ഫുഖഹാക്കളെന്നും എന്നാൽ ആരാണ് അവരല്ലാത്ത അവരെപ്പോലെ നടിക്കുന്ന ആളുകളെന്നും വേർതിരിയും. പിന്നെ ഹദീസുകളിൽ ഇൽമിനും ഫിഖ്ഹിനും ഫുഖഹാക്കൾക്കും ഉലമാക്കൾക്കും വന്നിട്ടുള്ള ഔസാഫുകളും അതല്ലാത്തവരെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞിട്ടുള്ള അജബുൽ ഉജാബ്, അത് ദീർഘമായി ധാരാളമായി നമുക്ക് കാണാം. അതിൽ നിന്ന് ചിലതും നമ്മളൊന്ന് കേൾക്കുമ്പോൾ വീണ്ടും ആ കാര്യം നമുക്ക് വ്യക്തമാകും. മൊത്തത്തിൽ പറഞ്ഞാൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ സംസാരിക്കുന്ന എല്ലാ വർത്തമാനവും ഇൽമായും അങ്ങനെ സംസാരിക്കുന്ന എല്ലാ ആളുകളെയും ഉലമാക്കളായും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ അറബിയിലൊരു കാര്യം ഉദ്ധരിച്ചു പറയുന്ന എല്ലാം ഫിഖ്ഹായും അങ്ങനെ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളെയും ഫുഖഹാക്കളായും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു വിഭാഗമുണ്ട് മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും. മുഹമ്മദ് അമാനുൽ ജാമി റഹിമഹുള്ള ഈ വാക്ക് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് അൽ ഇംതിസാദു ബിൽ ഉലമാഇ വൽ ഫുഖഹ, മുൻഗാമികളായ ഉലമാക്കളെയും ഫുഖഹാക്കളെയും അവരെ പോലെ അവരുടെ മിസ്ലിയ അവരെ പോലെ ആയിത്തീരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആര്? മൊത്തം മുസ്ലിമീങ്ങൾ. ഇൽമ് നേടണം, ഉലമാക്കളാകണം. അപ്പൊ എല്ലാവരും കൂടി ഉലമാക്കളാകുക, എല്ലാവരും കൂടി ഉലമാക്കളാകൂല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല റിസ്ക് നൽകുന്നത് പോലെ തന്നെയാണ് ഇൽമ് നൽകുക. എല്ലാവരും ശ്രമിച്ചു നോക്കും, ആരും വീട്ടിൽ കുത്തിരിക്കൂല. എല്ലാവരും നേരം വെളുത്താൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. നേരത്തെ ഇറങ്ങുന്നവരുണ്ട്, കുറച്ച് വൈകി ഇറങ്ങുന്നവരുണ്ട്, നല്ല ഉഷാറായിട്ട് ഇറങ്ങുന്നവരുണ്ട്, കുറച്ചൊക്കെ ആലസ്യത്തിൽ ഇറങ്ങുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഇറങ്ങും. എന്നാൽ നന്നായി പണിയെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം പോലും ഒരാൾക്ക് നല്ലോ കിട്ടിക്കൊള്ളുന്നില്ല. അത് അല്ലാഹു കൊടുക്കുന്ന റിസ്ക് കൊടുക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കുറെ കൂടുതൽ കൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതിനനുസരിച്ച് കൊടുക്കും. എന്നതുപോലെ തന്നെ റിസ്ക് പോലെ തന്നെയാണ് അല്ലാഹ് റിസ്ക്കായി നൽകുന്നത് തന്നെയാണ് ഇൽമും. അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഓരോരുത്തരും ഇഖ്ലാസോടുകൂടി അതിനു വേണ്ടി എത്ര ചെയ്യുന്നോ, ഇഖ്ലാസോടുകൂടി ഇൽമ് അന്വേഷിക്കുന്നത് തന്നെ ഇബാദത്താണ്. ഇൽമ് അന്വേഷിക്കുന്നത് തന്നെ ഇബാദത്താണ്. അതിനുവേണ്ടി എന്നാൽ അന്വേഷിച്ചു, അല്ല കൊടുത്തിട്ടുള്ള റക്കാഅ്, അല്ല കൊടുത്തിട്ടുള്ള ബുദ്ധി, അതുപോലെ തന്നെ പക്വത, ഓർമ്മശക്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള പെട്ടെന്ന് കാര്യങ്ങൾ. ഒറ്റക്കേൾവി ചിലപ്പോ തിരിയില്ല, കുറെ തവണ ആവർത്തിച്ചെങ്കിൽ കുറച്ചൊക്കെ തിരിയും. അങ്ങനെ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. അത് തീരുമാനിക്കുന്നത് വദാലിക ഫദ്ലുല്ലാഹി യുതീഹി മയ്യശ, അത് അല്ലാഹുവിന്റെ ഫദലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അല്ല അതിനു വേണ്ടി തെരഞ്ഞെടുക്കുക, അല്ല അതിനു വേണ്ടി കൊടുക്കുക. യോഗ്യത, അത് അവർക്ക് അവരുടെ ഹൃദയത്തിൽ അതിന് യോഗ്യത ഉണ്ടാവും. ആ മഹല്ല് അതിന് കബൂലിയത്തുള്ള മഹല്ലാണോ, അതിനുള്ള ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ ഉള്ളിടത്ത് അല്ലാഹു അത് വാരിക്കോരി കൊടുക്കും. ചിലർക്കിനി അങ്ങോട്ട് പരിശ്രമിച്ചാൽ പോലും എത്തിയില്ല എന്ന് വരും. ഓരോരുത്തർക്കും അല്ലാഹുവാണ് അതിന് ഖൈറും ശറും വേർതിരിക്കുന്നവൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിനാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുള്ള പറയാറുണ്ട്, ഇമാം അബൂ ഹൈസമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ, ഈ കിതാബുൽ ഇൽമിൽ ആദ്യത്തെ അസറായിട്ട് ഉദ്ധരിച്ചത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസറാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉഖുദു ആലിമൻ ഔ മുതഅല്ലിമൻ വലാ തഗ്ദു ബൈന ദാലിക്. ഉഖുദു, ഉദുവ് എന്ന് പറഞ്ഞാൽ നേരത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നതിനാണ് ഉദുവ് എന്ന് പറയുക. വൈകുന്നേരത്തിന് ആസ്വാൽ എന്ന് പറയും, രാത്രിയുടെ സൂര്യാസ്തമനത്തിന്റെ അടുത്തുള്ള സമയത്തിന് ആസ്വാൽ എന്നും രാവിലെയുള്ള നേരത്തെ ഉള്ള സമയത്തിന് ഉദുവ് എന്നുമാണ് പറയുക. രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ബിൽ ഉദുവ്വി വൽ ആസ്വാൽ എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളതാണ്. ആ ഉദുവ്വിൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ടുള്ള സമയം, ആ ഉദുവ്വിൽ തന്നെ നിങ്ങൾ പുറപ്പെടണം. ഏത് കാര്യത്തിനും ബറക്കത്തുള്ള സമയമാണ്. അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് അവരുടെ ബുക്കൂറിൽ അവർ നേരത്തെ ചെയ്യുന്ന കാര്യത്തിൽ ബറക്കത്ത് കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തിട്ടുള്ളതാണ്. ആ ബുക്കൂറിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണ് ഉദുവ് എന്ന് പറയുക. ഉഖുദു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് നൽകുന്ന വസിയ്യത്ത്, ഉഖുദു, നീ രാവിലെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. ആലിമൻ, ഒരു ആലിമായി കൊണ്ട് പുറത്തിറങ്ങണം. ഒരു ആലിമായിട്ടായിരിക്കണം നീ വീട്ടിൽ നിന്ന് പോകേണ്ടത്. ഔ മുതഅല്ലിമൻ, ആലിമാകാന്നുള്ളത് വീട്ടിന്റെ അടുക്കളയിൽ കുത്തിരുന്ന ആരും ആലിമാകൂല, അതിനാദ്യം മുതഅല്ലിമായിട്ടാണ് പിന്നെ ആലിമാകുക. അപ്പൊ ആലിമായിക്കൊണ്ട് നീ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നീ ഒരു ആലിമായിരിക്കണം. എങ്കിൽ നിനക്കത് അമ്നുള്ളതാണ്, നിനക്ക് എല്ലാ സെക്യൂരിറ്റിയും നിന്റെ കൂടെ ഉണ്ട്. കാരണം നിങ്ങൾ നോക്കിക്കോ, ഹദീസുകളിൽ നമുക്ക് കാണാവുന്ന ഒരു വലിയ പാഠമാണ് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങുക എന്നുള്ളത് ഫിത്നകളിൽ നിന്നുള്ള രക്ഷപ്പെടലും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി ഫിത്നകളിലേക്കുള്ള ഇറക്കുവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ദുആ ചെയ്യാൻ വേണ്ടി റസൂലുള്ള നമ്മളോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റിൽ പെട്ടതാണെന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളം ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. അതിലാദ്യം രക്ഷ ചോദിക്കുന്ന നാല് സംഗതികൾ രക്ഷ ചോദിച്ചു. ആ നാലിൽ ആദ്യത്തെ കാര്യം എന്താണ്? അല്ലാഹുവെ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, നിൻ അൻ അദില്ല, ഞാൻ ബലാലത്തിലായി പോകുന്നതിൽ, ജഹിലിൽ അറിവില്ലാതെ തെറ്റിലേക്ക് പോകുന്നതിനാണ് ജഹാലത്ത് എന്ന് പറയുക, ബലാലത്ത് എന്ന് പറയുക. അങ്ങനെ അതുകൊണ്ടാണ് ഗൈറിൽ മഖ്ദൂബി അലൈഹിം വല ദാലീൻ, ബാലൂൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് അതിന്റെ തലപ്പത്ത്, വിവരമില്ലാതെ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്ത് നിശ്ചയം, ജഹിലിൽ ഇബാദത്ത് ചെയ്തവരാണ്. അതുകൊണ്ട് ജഹിലിൽ, ജഹിലാണ് വലാലത്തിന്റെ അസുഖം. ഒരാള് വിവരമില്ലാതെ പുറത്തിറങ്ങിയാൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട്, അറിവില്ലാതെ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ വഴി തെറ്റിപ്പോകുന്നതിൽ നിന്ന് ഔ ഉദല്ല, അല്ലെങ്കിൽ ഒരുത്തൻ വന്നിട്ട് ബോധപൂർവം എന്നെ ഒരു ജഹാലത്തിലേക്ക് കൊണ്ടുപോയി വഴി തെറ്റിക്കുന്നതിൽ നിന്ന്, അറിവില്ലാതെ ഞാൻ ഇറങ്ങിയാൽ സ്വാഭാവികമായി ഒന്നുകിൽ ഞാൻ വഴി തെറ്റിപ്പോവും, അല്ലെങ്കിൽ ഒരുത്തന് വന്നെ വഴി തെറ്റിക്കാനും കഴിയും. അതെവിടക്കാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിങ്ങൾ അങ്ങാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വാള്, ഇവിടെ വാള്, മറ്റടുത്ത് പ്രസംഗം, ഇവിടെ സിമ്പോസിയം, അവിടെ സമ്മേളനം, എല്ലാ ജാതി കഴുകന്മാരും എല്ലാ വലാലത്തിന്റെ മാമിയങ്ങളും കാത്തുകേട് നിങ്ങളെ പിടിച്ച വലാലത്തിലാക്കാൻ വേണ്ടി. വേറെ കുറെ ആൾക്കാർ പീഡിയത്തിന്റെ ഇരിക്കും, വേറെ കുറെ ആൾക്കാർ പള്ളിന്റെ മൂലക്കലിരിക്കും. എല്ലാവർക്കും തർക്കിക്കണം, എല്ലാവർക്കും നിങ്ങൾക്ക് ശുഭഹത്തുകൾ ഇട്ട് തരണം. ഈ ശുഭഹത്തുകളുടെ ഒക്കെ മേഖലയിലേക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ഇറങ്ങാനുള്ളത്. എല്ലാ ഫിത്നകളും അവിടെ ബാക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് അതിൽ പോയി വീഴാതിരിക്കണമെങ്കിൽ ആലിമൻ, ഒരു ആലിമായിക്കൊണ്ട് നീ പുറത്തിറങ്ങണം. ഇനി ആലിമല്ലെങ്കിലോ ഔ മുത്തഅല്ലിമൻ, ഒരു ആലിമിന്റെ അടുക്കലേക്ക് പോയി ഒരു ഇൽമ് പഠിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അതാണ് മുത്തഅല്ലിമായി ഇറങ്ങുക എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുള്ളൂ, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. അതൊന്നുകിൽ കച്ചവടത്തിനായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കിനായിരിക്കും, അല്ലെങ്കിൽ മീൻ പിടിക്കാനായിരിക്കും. അതിനൊക്കെ നേരത്തെ ഇറങ്ങണമല്ലോ, അതിനൊക്കെ നല്ലോ നേരത്തെ ഇറങ്ങും. സുബഹിസ്കാരത്തിന് മുമ്പ് ഇറങ്ങും, സുബഹിസ്കരിച്ചിട്ടും കൂടിയല്ല. അതിനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സുബഹിസ്കാരത്തിന് മുൻപാണ്. എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുമ്പോ ഒരു ബലാലത്തും വാങ്ങി വരരുത്. ഒരുപാട് മനുഷ്യന്മാരുമായി ഇടപെടുകയും ശൈത്താൻ നിങ്ങളെ പിടികൂടാൻ പല വഴികളും, മുന്നിലൂടെയും പിന്നിലൂടെയും, വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും പല നിലക്കും ശൈത്താൻ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ബലാലത്തും വാങ്ങിയിട്ടായിരിക്കരുത് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടത്. നേരെ മറിച്ച് ഒരു ആലിമാണെങ്കിൽ ഒരാൾക്കൊരു ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് ഒരാളെ ഒരു ബലാലത്തിൽ നിന്ന് കരകയറ്റിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഹൈർ നൂർ വനൂർ നൂറുൻ അലാ നൂർ. അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിം ഒരു ആലിമിനെ കണ്ടെത്തി കൃത്യമായി അഹ്ലു സുന്നയുടെ ഒരു ആലിമിന്റെ അടുക്കൽ നിന്ന് ഒരു ഇൽമ് പഠിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ബഹുവനൂറുൻ അയ്ദ, അതവന് വെളിച്ചമാണ്. വലാലത്തല്ല, നേരെ മറിച്ച് നൂറിലാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. ഒന്നുകിൽ ഒരു ആലിമായിട്ട്, അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമായിട്ട്. വലാ തഗ്ദു ബൈന ദാലിക്, അതല്ലാത്ത അതിന്റെ ഇടക്കുള്ള കളിയിലാകരുത്. ഏതായി ബൈന ദാലിക്, വലാ തഗ്ദു ബൈന ദാലിക്, ഈ ബൈന ദാലിക് എന്താണ്? ഈ ബൈന ദാലിക്കിനെ കുറിച്ച് ഇബ്നു അബ്ബാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഇതേ കാര്യം വിശദീകരിക്കുന്നിടത്ത് മറ്റു ചില ആത്താറുകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. വബൈന ദാലിക ഇമ്മ ആലിമും മുത്തഅല്ലിമും, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടക്കൊരു വിഭാഗമുണ്ട്. ഇടക്കുള്ള വിഭാഗം ഏതാണ്? ഇമ്മ ഇമ്മഅത്ത് എന്നാണ് അവരെ പറയുന്നത്. ഒരു ഹദീസിൽ ഇമ്മ എന്നുള്ള പദം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഹദീസ് ദുർബല. പക്ഷെ മായന സ്ഥിരപ്പെട്ടതുമാണ്. അതാണ് ഇമ്മഅത്ത്. എന്താണ് ഇമ്മഅത്തിന്റെ അർത്ഥം? ഇമ്മഅത്ത് എന്നുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലൻഹു തന്നെ അതിന്റെ അർത്ഥവും വിശദീകരിച്ചത് തുഹാവി മുഷ്കിലുൽ ആസാറിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഇമ്മ? ജാഹിലിയത്തിൽ ഞങ്ങൾ ഇമ്മഅത്ത് എന്ന് പറയുമായിരുന്നു. ജാഹിലിയത്തിൽ ഞങ്ങൾ ഇമ്മഅത്ത് എന്ന് പറയും ഒരു കൂട്ടരെ. ആരാണത്? ഒരാൾ ഒരുത്തനെ കല്യാണം വിളിക്കും. എന്നിട്ട് ആരെയാണോ കല്യാണം വിളിക്കപ്പെട്ടത് അവൻ വേറൊരുത്തനെ കൂടി കൂട്ടിക്കൊണ്ടോ, ആ കല്യാണം വിളിച്ചവന്റെ വിളിക്കപ്പെട്ടവന്റെ കൂടെ മൂന്നാമതൊരുത്തം പോകണ്ടല്ലോ, ആ പോകുന്നവനാണ് ഇമ്മഅത്ത്. വിളിക്കാതെ വിളിച്ചവന്റെ കൂടെ പോകുന്നവനാണ് ഇമ്മഅത്ത് എന്ന് പറയാം. നമ്മൾ അതിൽ ധാരാളം ഉണ്ടാവുമല്ലോ. ഓനെ വിളിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ പോയി, ആ കൂട്ടത്തിൽ കല്യാണത്തിന് കയറി പോകുന്നവനാണ് ഇമ്മഅത്ത് എന്ന് പറയാം. ഇവന് വിളിയുണ്ടോ? വിളിയില്ല. ഇവൻ അതിന്റെ ആളാണോ? ആളല്ല. എന്നാലോ കൂടെ കൂടിയിട്ട് ആ ഭക്ഷണത്തിന്റെ ഒരു ഓഹരി പറ്റി. ഇതിനാണ് ജാഹിലിയത്തിൽ ഞങ്ങൾ ഇമ്മഅത്ത് എന്ന് പറഞ്ഞിരുന്നത്. ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇമ്മഅത്താകരുത്. ദീനിന്റെ കാര്യത്തിലുള്ള ഇമ്മഅത്ത് എന്താണ്? ആളുകളെ കൂടെ കൂടുക, ഓന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമല്ല. ഒരുത്തന്റെ കൂടെ കൂടിയ അതാണ്, വേറൊരുത്തന്റെ കൂടെ കൂടിയ അതാണ്. അങ്ങനെ വെറും കൂടെ കൂടികളായി തീരരുത്. ജനങ്ങളൊക്കെ കൂടി നല്ലത് ചെയ്താൽ ഞാനും കൂട്ടത്തിലുണ്ട്, നല്ലതില്ല. ഓരൊക്കെ പാടെ മോശത്തിലാണെങ്കിൽ ഞാനും മോശത്തിലാണ്. അങ്ങനെ അങ്ങനെ ആകരുത്. ഒത്തുരു ഒരാക്കിൽ വത്തിനു അൻഫുസക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്വാളിറ്റി ഉണ്ടാകണം. അതെങ്ങനെ കിട്ടുക? ഇൽമിന്റെ അഹലികാർ ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ കൂടെ ഇങ്ങനെ നടന്നാൽ പോരാ, ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണിത്. കൂടെ കൂടികളായി നടന്നാൽ പോരാ. ഇനി സലഫിയത്തിന്റെ പേരും പറഞ്ഞ്, ഇൽമിന്റെ പേരും പറഞ്ഞ് കുറെ കാലം അതിനിങ്ങനെ ആളെ സംഘടിപ്പിച്ചും താത്ത സംഘടിപ്പിച്ചും അങ്ങോട്ടോടിയും ഇങ്ങോട്ടോടി അങ്ങനെ നടന്നുകൊണ്ടൊന്നും എത്താൻ പോണില്ല. നേരെ മറിച്ച് ഇത് അറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വറസത്താണ്, ആ മീറാസാണ് ഇൽമി എന്ന് പറയുന്നത്, ഒരു അനന്തര സ്വത്താണ്. ആ അനന്തര സ്വത്ത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മളതിന്റെ അഹലുകാരാകണം. എന്തെങ്കിലും ഒരു ഇൽമ് പഠിക്കാനല്ലാതെ വേറൊരു കൂട്ടത്തിൽ കൂടിയിട്ട് ഒരു കാര്യവും ഒരു ചുക്കും ലഭിക്കാനില്ല. നമ്മൾ നിങ്ങളോട് പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇൽമ് അതിങ്ങനെ കേട്ട് മാർക്കിട്ട് പോകാനല്ല, മാർക്കിട്ട് പോകാനുള്ളതല്ല, അത് നിങ്ങളുടേതാക്കി മാറ്റാനുള്ളതാണ്, നിങ്ങളതിന്റെ അഹലുകാരാകാനുള്ളതാണ്. നമ്മൾ ഈ കാര്യം നിർവഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇമാം ഷാഫിഈ റഹ്മഹുള്ള ആഗ്രഹിച്ചതാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അടുക്കൽ ഇൽമുണ്ടെങ്കിൽ ആ ഉള്ളതുപോലെ എല്ലാവരുടെ അടുക്കൽ ഉണ്ടാകണമെന്നാണ്. ഒരു കാര്യത്തിലും ഷാഫിഈയിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരരുത്. എല്ലാവരും ഒരേമാതിരി ഉണ്ടെങ്കിൽ പിന്നെ ഒരാളൊരാളിലേക്ക് വിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇതുണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾക്കും കിട്ടണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെയാണ് അവസ്ഥ. അന്നാസു സലാസ, ആലിമുൻ റബ്ബാനി ഔ മുതഅല്ലിമുൻ അലാ സബീലി നജ വഹമജുൻ റഅ. ജനങ്ങൾ മൂന്ന് തരക്കാരാണ് ഉണ്ടാകുക. ഒന്ന് ആലിമുൻ റബ്ബാനി, ജനങ്ങൾക്ക് ഇൽമ് അതിന്റെ ശരിയായ രൂപത്തിൽ തർബിയത്ത് നൽകുന്ന, സിഗാറുൽ ഇൽമ് ഖബ്ല കിബാരിഹ, ഇൽമിൽ അതിന്റെ ചെറുത് അതിന്റെ വലുതിന്റെ മുൻപ് ചെറുത് കൃത്യമായി ക്രമത്തിൽ ക്രമപ്രവൃദ്ധമായി പഠിപ്പിച്ച് അവരെ സംസ്കരിച്ചെടുക്കുന്ന, തർബിയത്ത് നടത്തുന്ന ആലിമുൻ റബ്ബാനി. രണ്ടാമത്തെ കൂട്ടർ മുതഅല്ലിമുൻ അലാ സബീലി നജ, ഒരു ആലിമിന്റെ അടുക്കലിരുന്ന് പഠിക്കുന്ന, ഇൽമ് സ്വീകരിക്കുന്ന, രക്ഷയുടെ വഴിയിൽ കയറിയിരിക്കുന്ന മുതഅല്ലിം. മൂന്നാമത്തേത് ഹമജുൻ റഅ, അത്ബാഉ കുല്ലി നാഇഖ്. ഹമജുൻ റഅ വെറും ആട്ടിൻപറ്റങ്ങളെ പോലെ, അങ്ങനെ മേയ്ക്കപ്പെടുന്ന ആട്ടിൻകുട്ടികളെ പോലെ. അത്ബാഉ കുല്ലി നാഇഖ്, എവിടേക്കൊക്കെ ഒച്ച, ഏതൊച്ച കേട്ടോ ആ ഒച്ചക്കനുസരിച്ചൊക്കെ ദിശ മാറിപ്പോകും. അങ്ങനെ എവിടുന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ ഒച്ചറുന്നുണ്ടോ ഒരു വലിയ ഒച്ച കേട്ടാ അങ്ങോട്ട് കുറച്ചു കാലം പോയി നോക്കും, പിന്നെ അത് വലിയ സുഖമില്ലാന്ന് തോന്നുമ്പോൾ അതിനേക്കാളും വലിയ ഒച്ച കേൾക്കുമ്പോൾ അങ്ങോട്ട് കുറെ പോയി നോക്കും. അങ്ങനെ അത്ബാഉ കുല്ലി നാഇഖ്, അത് നാശത്തിന്റെ വക്കാൻ. നേരെ മറിച്ച് രക്ഷയുള്ളത് ഏതിൽ മാത്രമാണ്? ഇനി ഏറ്റവും മിനിമം എന്തായിരിക്കണം? ഇൽമിൽ എല്ലാവർക്കും ആലിമാകാൻ കഴിയുമെങ്കിൽ ആലിമന്നാകണം. കഴിയുമെങ്കിൽ പിന്നെ എന്താകാതിരിക്കണ? ഒരു നാട്ടില് ഒരു പത്ത് കുടുംബം താമസിക്കുന്നുണ്ട്. ആ പത്ത് കുടുംബവും വിചാരിക്കുന്നു ഞങ്ങൾക്കൊക്കെ കോൺട്രാക്ട് വർക്ക് കിട്ടണം, എന്നിട്ട് ആ വർക്ക് ചെയ്യണം. എല്ലാവരും കൂടി ചെയ്യാറില്ലേ? ചില ഏരിയകൾ അങ്ങനത്തെ ഒരു മാത്രം താമസിക്കുന്നവരുണ്ടാവും. ചില ഏരിയയിൽ താമസിക്കുന്നവർ എല്ലാവരും ഗൾഫിലാണ്, അവിടുത്തെ മക്കളൊക്കെ നമ്മളെ മക്കളും ഗൾഫിലാണെന്നാലും മക്കളെ ഗൾഫിക്ക് തന്നെ എത്തിക്കും. എല്ലാരെ പോലെ വീട് വേണം, എല്ലാരെ പോലെ കാറ് വേണം, അതൊക്കെ എല്ലാവർക്കും ആകാൻ കഴിയും. ശ്രമിച്ചു നോക്കുമ്പോൾ ആകും ചിലപ്പോ അല്ലേ? അതിനുവേണ്ടി ശ്രമിക്കെങ്കിലും ചെയ്യും. എല്ലാവരും കൂടി അവിടെ ആലിമാകോ ഒരു ചോദ്യമാണ്. എന്തിനാ? എല്ലാവരും ജാഹിലായ മതിന്ന അതിനർത്ഥം. നിങ്ങളൊക്കെ ജാഹിലീങ്ങളായി തന്നെ നിന്നാ മതി, എന്നാലേ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ എന്ന് വ്യംഗ്യമായി പറയുന്നതിന് പകരമാണ് എല്ലാവരും കൂടി ഇപ്പൊ ആലിമാകണം. എല്ലാവരും കൂടി ആലിമാകാൻ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആലിമാകണം, എല്ലാവരും കൂടി സ്വർഗത്തിൽ ഫിർദൌസ് തന്നെ കിട്ടണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതിനാണ് നിങ്ങൾ തേടേണ്ടത്. ഏറ്റവും മുന്തിയത് അള്ളാഹിനോട് ചോദിക്കേണ്ടത്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മുന്തിയ സ്ഥാനമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. പക്ഷെ എത്തോ എത്തൂലേ, അത് അള്ളാഹിന്റെ തൗഫീഖിനനുസരിച്ചാണ്. ശ്രമിച്ചതിന് അള്ളാന്റെ അടുക്കൽ നിന്ന് നമുക്കതിന്റെ പ്രതിഫലമുണ്ട്. എത്തുന്നതിനനുസരിച്ച് അതിന്റെ ഫലിലുള്ള വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ളയുടെ അസറാണ് രണ്ടാമതായി കിതാബുൽ ഇൽമിൽ അബൂ ഹൈസം ഉദ്ധരിച്ചത്. റഹ്മഹുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള പറഞ്ഞു, യുഖാൽ, ഇങ്ങനെ പറയപ്പെടാറുണ്ട്. ഇവിടെ പറയപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം തംറീദിന്റെ സീഗയല്ല. ഹദീസ് പഠിക്കുന്നിടത്ത് റുവിയ എന്ന് പറഞ്ഞാൽ തംറീദിന്റെ സീഗ എന്ന് പറയും, ഇവിടെ അർത്ഥത്തിലല്ല. ഇവിടെ വളരെ മഷ്ഹൂറായ കാര്യത്തിനാണ്, സഹാബത്തിൽ നിന്ന് ധാരാളം ആളുകൾ പറഞ്ഞ് പ്രസിദ്ധമായ വാക്കാണ്, ധാരാളം സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാക്കാണ്. ഇനി ഇതാണ് അവരുടെ രീതി, അവരുടെ മൻഹജ്. ഇനി നിനക്ക് സാധിക്കുമെങ്കിൽ, കഴിയുമെങ്കിൽ അൻ തകൂന ആലിമൻ, ആലിമാകാൻ കഴിയുമെങ്കിൽ ഫക്കുൻ ആലിമ, നീ ആലിമാകണം. ഒരാൾക്ക് അല്ല അതിനുള്ള കഴിവ് കൊടുത്തിട്ട് അതാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഹെർമാനിലാണ്. കഴിവുണ്ടായിട്ട് സ്വയം നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ നന്ദികേടുമാണ്. നിനക്ക് കഴിയുമോ? വേറെല്ലാം പഠിക്കാൻ കഴിയും. ഏത് കമ്പ്യൂട്ടർ സയൻസ് കൊടുത്താലും ഏത് മാത്തമാറ്റിക്സ് കൊടുത്താലും അതൊക്കെ കലക്കി കുടിക്കും. ഖുർആനെന്നൊരായത്തെ ഹിഫ്ളാക്കാൻ പറഞ്ഞാൽ അതിന് കഴിയില്ല. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ ഫിഖ് നേടാൻ പറഞ്ഞാൽ അതിന് കഴിയില്ല. നിനക്ക് കഴിയുമെങ്കിൽ ആലിമാകാൻ കഴിയുമോ? ആലിമ് തന്നെ ആകണം. ഫഇല്ലം തസ്തത്യ, ഇനി അതിന് സാധിക്കില്ലെങ്കിൽ അങ്ങനെ രണ്ടാമത്തേക്ക് പോകണ്ട. ഫകുൻ മുത്തഅല്ലിമ, എങ്കിൽ നീ ഒരു മുത്തഅല്ലിമെങ്കിലും ആകണം. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ ആലിമിന്റെ അടുക്കലിരുന്ന് കൃത്യമായും ക്രമത്തിലും കാര്യങ്ങൾ പഠിക്കുന്നവർക്കാണ് മുത്തഅല്ലിം എന്ന് പറയാം. മുത്തഅല്ലിമാകണമെങ്കിൽ ആലിമിന്റെ അടുക്കലിരുന്ന് പഠിക്കണം. ബുക്ക് നോക്കിയിട്ട് വായിച്ചു പഠിച്ചാൽ മുത്തഅല്ലിം എന്ന് പറയില്ല, സുഹഫി എന്ന് അതിന് പറയാം. ഖുർആൻ മാത്രം നോക്കിയിട്ട് ഒരു കാസറ്റും വെച്ചിട്ട് ഖുർആൻ ഓതാൻ പഠിച്ചാൽ അതിന് കാരിഹ് എന്നല്ല പറയാ, അതിന് മുസ്ഹഫി എന്നാ പറയാ. അതിനൊക്കെ ഓരോന്നിനും ഓരോ ടേമുണ്ട്. നേരെ മറിച്ച് ഒരു ആലിമിന്റെ അടുക്കലിരുന്ന് അതും അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കൃത്യമായി യോഗ്യരായ ആളുകളുടെ അടുക്കലിരുന്ന് പഠിക്കുന്നവർക്കാണ് മുത്തഅല്ലിം എന്ന് പറയുക. അത് തന്നെയും കുറച്ചൊന്ന് ഇവിടുന്ന് മാന്തും, പിന്നെ ഒന്ന് അവിടുന്ന് മാന്തും, പിന്നെ കുറച്ച് ഇപ്പുറത്തുനിന്ന് മാന്തും, അങ്ങനെ അവിടെ ഇവിടെ മെലികരണ്ടമായിട്ട് പഠിക്കുന്നതിനല്ല മുത്തഅല്ലിം എന്ന് പറയാം. കൃത്യമായി അതിനതിന്റെ ക്രമമുണ്ട്. ബിസ്ഗാരിൽ ഇൽം ഖബ്ല കിബാരിഹി, ആദ്യം ചെറുത്, പിന്നെ തൊട്ടടുത്തത്, പിന്നെ തൊട്ടടുത്തത്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ ഫന്നിലും അവർ കയറിപ്പോവുക. അങ്ങനെ പഠിക്കുന്നവർക്കാണ് മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുക. അങ്ങനെ നിനക്ക് മുത്തഅല്ലിമാകാൻ കഴിഞ്ഞാൽ നീ ഒരു ആലിമിന്റെ അടുക്കലിരുന്ന് പഠിക്കുന്ന മുത്തഅല്ലിമെങ്കിലും ആകണം. ഇനിയോ ഫഇല്ലം തകുൻ മുത്തഅല്ലിമ, ഒരു മുത്തഅല്ലിമാകാൻ നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ, ഫഅഹിബ്ബഹും, മറ്റൊരു റിവായത്തിൽ ഫകുൻ മുസ്തമിഅ എന്നും കാണും. മുസ്തമിഅൻ, മുത്തഅല്ലിമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മുസ്തമിഅങ്കിലും ആകണം. മുസ്തമിഅ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ട് ക്രമത്തിൽ കേട്ടുപോകുന്ന ആളുകൾ. ഇപ്പൊ ഈ ക്ലാസ് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ മത്തിനൊക്കെ വെച്ച് മുന്നിൽ വെച്ചൊന്ന് കേട്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുസ്തമിഅ എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. അതിനും ദർജകളുണ്ട്. അതിനാണ് മുസ്തമിഅ എന്ന് പറയാം. കൃത്യമായി സ്ഥിരമായി ഒരാലിമിന്റെ മജ്ലിസിലിരുന്ന് കേട്ടുപോകും. അതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാനോ അത് ഹിഫ്ളാക്കാനോ അതിന്റെ ബാക്കി കാര്യങ്ങൾ സൂചന കിട്ടുന്ന അതിന്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാനോ അതിനൊന്നും നിൽക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ ഒരു മുസ്തമിഅ കൃത്യമായി കേട്ട് ശീലിച്ചു പോകുന്നവരാണ്. ഇന്ന് ഏതാണ്ട് ഒരു വലിയ വിഭാഗമാണ്, ഒരു ചെറിയ വിഭാഗം, വലിയ വിഭാഗം ഒരു ചെറിയ വിഭാഗമെങ്കിലും അൽഹംദുലില്ലാ ഇങ്ങനെ വിവരമുള്ള ആൾക്കാരുടെ അടുക്കൽ വന്നിരുന്ന് ഇസ്തിമാഅ് ചെയ്തെങ്കിലും പോകുക എന്നുള്ളിടത്ത് എത്തിയത് വലിയൊരു ഹൈറാണ്. കിതാബ് തൗഹീദ് പോലത്തൊക്കെ, റസൂലുസിന്റെ പോലത്തൊക്കെ ഒരു കൃത്യമായും ക്രമമായും അത് കേട്ടിരുന്ന് പോവുക. പക്ഷെ അതിനൊക്കെ അതിന്റെ ഓരോന്നിനും ഓരോന്നിന്റെ അദബുണ്ടിട്ടോ. ആ അദബുകളൊക്കെ പാലിക്കുന്നവർക്ക് അതിന്റെ അജിറും അതിന്റെ ഫവലും അത് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. മിൻഹും മുക്കിൽ മുസ്തക്സിർ വ മുസ്തഖിൽ, അതിൽ ഏറ്റക്കുറച്ചിൽ അതിനനുസരിച്ചൊക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും അങ്ങനെ ഒരു മുസ്തമിൽ ആകാൻ കഴിഞ്ഞാൽ മുസ്തമിൽ എങ്കിലും ആകണം. ഇനി അതിനും ചിലപ്പോൾ ചിലർക്ക് കഴിയില്ല, എപ്പോഴെങ്കിലൊക്കെ വന്നിരുന്ന് കേട്ടു പോകാനൊക്കെ കഴിയുള്ളൂ. എങ്കിലോ ഫഅഹിബ്ബഹും, ഏറ്റവും ചുരുങ്ങിയത് ആലിമാകാനും കഴിഞ്ഞില്ല, മുത്തഅല്ലിമാകാനും കഴിഞ്ഞില്ല, മുസ്തമിആകാനും, അങ്ങനെ ഇൽമിന്റെ ആ മജാലിസുകളിൽ അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഫഅഹിബ്ബഹും, അവരെ നീ സ്നേഹിക്കും. കാരണം അവർ അള്ളാഹിനെ സ്നേഹിക്കുന്നവരും അള്ളാഹിന്റെ സ്നേഹം വാങ്ങുന്നവരുമാണ്. ആ ഇൽമിന്റെയും ആലിമും മുത്തഅല്ലിമും അവർക്ക് വലിയ ഫളാണുള്ളത്. അങ്ങനെ ഫളുള്ള ആളുകളുടെ കൂടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ സ്നേഹിക്കാനെങ്കിലും കഴിയണം. അവരെ പോലെ ആകലാണ് ആദ്യം വേണ്ടത്. പോലെ ആകാന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ദേശിച്ച തശബ്ബുഹ്, അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് ആദ്യം മുതൽ പോയത്. ഏത്? മുഹമ്മദ് അമാനുൽ ജാമി റഹ്മഹുള്ള പറഞ്ഞു, തശബ്ബുഹ് രണ്ട് തരം. അത്തശബ്ബുഹു ലൗആൻ, തശബ്ബുഹുൽ മദ്മൂം വ തശബ്ബുഹുൽ മംദൂഹ്. ഇവിടെ മദ്മൂമായ തശബ്ബുഹിനെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം സൂചന നൽകിയത്. തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ അവരെ പോലാകാൻ നടിക്കുക, ആ തശബ്ബുഹാണ് ഇവിടെ. വെറും നടനം മാത്രമുള്ളൂ, യഥാർത്ഥത്തിൽ അവരെ പോലാകാനൊന്നുമല്ല, അവരുടെ ബാഹ്യരൂപം മാത്രം. നേരെ മറിച്ച് വേറെ തശബ്ബുഹുണ്ട്, നമ്മളെ കൊണ്ട് മിസ്ലിയത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ശരിക്ക് അവരെ പോലെ നമുക്കാകാൻ കഴിഞ്ഞില്ല. മിസിൽ എന്ന് പറഞ്ഞാൽ തത്തുല്യം, തത്തുല്യമായി അവരെപ്പോലെ ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ ഉലായിക ഖൗമ്, അവരറിഞ്ഞ റിജാൽ, അവർ വലിയ ദർജകളിലെത്തിപ്പോയ ആളുകളാണ് സലഫു സ്വാലിഹീങ്ങൾ. അവരെ പോലെ തത്തുല്യമായിട്ട് എത്താൻ നമുക്ക് സാധിക്കില്ല. എങ്കിലോ തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹു, തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹു, ഇന്ന തശബ്ബുഹ ബിൽ കിറാമി, ഇന്ന തശബ്ബുഹ ബിൽ കിറാമി അമീമു ഔ കമ ഖാല ശാഇർ. നിങ്ങൾക്ക് അവരെ പോലാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരോട് സാദൃശ്യമുള്ളവരെങ്കിലും ആകെ, അവരെ പോലാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പരമാവധി അവരെ പോലെ നിങ്ങൾ സാദൃശ്യരാകും. നല്ല ആളുകളെ, മഹാന്മാരായ നല്ല ആളുകളോടുള്ള ആ തശബ്ബുഹ്, അവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നുള്ളത് അത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അത് യഥാർത്ഥ തശബ്ബുഹ്. ഏത്? മംദൂഹായ തശബ്ബുഹ്. ഇവിടെ മദ്മൂമായ തശബ്ബുഹാണ്. അവർ ഇൽമിന്റെ ആളുകളല്ല, അവർ ഉലമാക്കളല്ല, അവർ ഫിഖ്ഹിന്റെ ആളുകളല്ല, അവർ ഫുഖഹാക്കളല്ല, വെറും അവരെ പോലെ പുറംപൂച്ച് നടിക്കുന്നവർ മാത്രമാണ്. പുറംപൂച്ച് നടിച്ച് നടക്കുന്ന ആളുകൾ ഇന്ന് ധാരാളമാണ്, ധാരാളമാണ്. ഇന്ന് നിങ്ങൾക്കറിയോ, അല്പം അറബി ഭാഷയും കൂടിയുണ്ട് ഒന്ന് സംസാരിക്കാനോ ഒന്ന് പറയാനോ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറബിയിലുള്ള രണ്ടെണ്ണം വായിക്കാനും കൂടി കഴിഞ്ഞാൽ പിന്നെ അല്ലാമയാണ്. ഇനി അറബി തന്നെ വേണോ? എന്തിനപ്പോ അറബി ഭാഷ ഇസ്ലാം ദീന് ദാവത്ത് ചെയ്യാന്ന? അതാണ് ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ്. ഇസ്ലാം ദീന് ദാവത്ത് ചെയ്യാൻ അറബി പോയിട്ട് ഖുർആൻ തന്നെ പഠിക്കണം. ഇസ്ലാമിക പ്രബോധകന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ അതിൽ പോലും ഒരു 10-15 തെറ്റുണ്ടാവും. അതേസമയത്ത് ബൈബിള് അതിന്റെ ഒരു തലം മുതൽ മറ്റൊരു തലം വരെ ഹിഫ്ളയിരിക്കും. അത് മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും വ്യത്യസ്തങ്ങളായ വേർഷനുകളും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജർമ്മൻ ഭാഷയിലും ഒക്കെ പഠിച്ച ആൾക്കാരുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഏതാ പറഞ്ഞ അത് പഠിച്ചിട്ടില്ല. ദാഇമാരാണ്, പ്രബോധകന്മാരാണ്, ഇസ്ലാം ദീനിന്റെ പ്രബോധനം നടത്തുകയാണ്. കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ എന്നോട് ചോദിക്കരുത്, അത് പണ്ഡിതന്മാരോട് ചോദിക്കണം. എന്നാലോ വിശ്വാസപരമായതോ അല്ലെങ്കിൽ വേറെ അതിനേക്കാളും വലിയതോ വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെ എന്നോട് ചോദിച്ചോളി, ഞാൻ ജാഹിലാണെങ്കിൽ ഉത്തരം പറഞ്ഞുതരാം. കാരണം എന്താ, ഞാൻ പ്രബോധകനാണ്, മറ്റേത് പണ്ഡിതനാണ്, രണ്ട് മൂന്ന് കാറ്റഗറി. ഇത് ഇഖ്വാനുൽ മുസ്ലിമൂൻ ബലിയത്തുൻ ഉമ്മ ഫി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനുള്ള ഇന്നത്തെ ഏറ്റവും വലിയ നാശം അവരാണ്. അവര് ജനങ്ങളെ ഉലമാക്കളിൽ നിന്ന് അകറ്റാനും എൽമിൽ നിന്ന് അകറ്റാനും വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്ത ചില ടേംസ് ഉണ്ട്. എൽമ ഉലമാക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഹൈദു നിഫാസിന്റെ പണ്ഡിതന്മാര്, അവർക്ക് വേറെന്താ അറിയാ, അവര് പള്ളിന്റെ ഉള്ളിൽ കുത്തിരിക്കരുത്, എന്നിട്ടിങ്ങനെ പഠിപ്പിക്കരുത്. ലോകവർക്ക് തിരിയോ? ലോകത്തിറക്കണ കാര്യങ്ങൾ അവർക്കറിയോ? അവർക്ക് ലോകത്തിറക്കണ എല്ലാ കാര്യവും ആവശ്യമുള്ളതൊക്കെ അറിയും. എന്ന് മാത്രമല്ല, ലോകത്ത് എന്ത് നടന്നാലും ദീനിന്റെ അതിന്റെ അഹ്കാമുകൾ അറിയും. ഇവർക്ക് ലോകത്തിറക്കണ കാര്യങ്ങൾ അറിയുള്ളൂ, പത്രത്തിലുള്ള അപ്ഡേറ്റ് അറിയുള്ളൂ, അതിന് ദീന്റെ വിദ്യ എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധത്തിലും പൊളി ചെയ്യും. എന്നാ ഉലമാക്കൾക്കോ ലോകത്ത് നടക്കണത് അറിഞ്ഞോളണമെന്നില്ല, അതിന്റെ ആവശ്യമുള്ളപ്പോ അവരുടെ മുന്നിലെത്തിയാൽ ദീനിന്റെ അതിന്റെ ഹക്കും അവർക്കറിയും. അതാണ് യഥാർത്ഥത്തിൽ വാക്കയിനെ കുറിച്ച് ആവശ്യമായ ഫിഖ്. ഇവർ പറയും അവർക്ക് ഫിഖ്ഹുൽ വാക്കയില്ല. അങ്ങനെ ഉലമാക്കളിൽ നിന്ന് ജനങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക പ്രബോധകൻ, ഇസ്ലാമിക ചിന്തകൻ. എന്താ ചിന്ത? ഖുർആന്റെ പരിഭാഷ തുറന്നൊക്കെ പിന്നെ അവനാലോചിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റുന്നൊക്കെ ചിന്തിച്ച് അതിന്റെ ഉള്ളിൽ കയറ്റുക. ഖുർആനും ശാസ്ത്രവും, ഖുർആന്റെ പരിഭാഷയും ശാസ്ത്രീയമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ ഒപ്പിക്കാൻ നോക്കുക. ഖുർആനും ബൈബിളും ഗീതയും ഒക്കെ താരതമ്യം, ഇതിനൊന്നും ദീൻ പഠിക്കണ്ട, ഇൽമു പഠിക്കണ്ട. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ആർക്കാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ, അനുവാദമുണ്ടെങ്കിൽ, എപ്പോഴാണ് ആർക്കാണ് അനുവാദമെന്ന്. ഇസ്ലാം ദീനിൽ നല്ല ആഴമുള്ള റാസിഹീങ്ങളായ ഉലമാക്കളാണ് ഇത് തൊടേണ്ടത്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവനവന്റെ കാര്യം തന്നെ തീർന്നിട്ടില്ലാത്തൊരുത്തൻ പാക്കുദുശയിലായി ഒത്തി അവനവനില്ലാത്തവൻ എടുത്തു കൊടുക്കാൻ കഴിയോ? അവനവന്റെ ദീനിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, ഈമാം പഠിച്ചിട്ടില്ല, ഉടമാക്കളുടെ അടുക്കലിരുന്നിട്ട് ഈമാം കാര്യം പോലും പഠിച്ചിട്ടില്ല മര്യാദക്ക്. എന്നിട്ടാണ് എന്ത് ചെയ്തത്? ഇസ്ലാമും വിട്ടിട്ട് അല്ലാത്ത മതങ്ങളെക്കുറിച്ച് ഗ്രാഹ്യ പിന്നെ ആഴത്തിലുണ്ട് പഠിക്കാൻ സംസ്കൃതവും ഹിബ്രുവും പിന്നെ കുറച്ച് വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജർമ്മനിയും ഒക്കെ പഠിച്ചിട്ട് അതിലേക്ക് പോയത്. അവസാനം എന്ത് സംഭവിക്കും? അവസാനം വരുമ്പോ പണ്ടുള്ളവർക്ക് സംഭവിച്ച തന്നെ സംഭവിക്കാം. പണ്ഡിതേമാര് ഇതിന്റെ പിന്നാലെ പോയിട്ട് ഇമാം റാസി, ഗസാലി അവരൊക്കെ നന്നായിട്ട് ഖുർആനും ഭാഷയും ഹദീസൊക്കെ അറിയുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരോട് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റൂല ഈ ആൾക്കാരെ. ഞാൻ പറഞ്ഞു അവർക്ക് സംഭവിച്ചത് അവസാന സമയത്ത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോളാ ഒന്നും ഉണ്ടാക്കിയില്ല, ഹെൽമും ദീനൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് അപ്പൊ മനസ്സിലായി. അന്ന് തൗബ ചെയ്തു പോകും. ഇവരോ, ഇവർക്ക് അതിനും കൂടി ചാൻസ് ഉണ്ടോ? ഇല്ല. അർറഹ്മല്ലാ, അള്ളാ പ്രത്യേക റഹ്മത്ത് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം ഇവരിങ്ങനെ പറഞ്ഞ് ആലോചിച്ച് ആലോചിച്ച് അവസാനം ഇതൊക്കെ വെച്ചിട്ട് ഇതാക്കി ഇതൊക്കെ ചോക്കിയിട്ട് അവസാനം ഒരു അള്ളാനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ആദ്യത്തെ പേജിൽ തന്നെ ഏറ്റവും പരമാപദം തന്നെ വിളമ്പും. അതാണ് അവർക്കുള്ള ഇൽമ. അവസാനം ഇസ്ലാം ദീനിലുള്ള അള്ള എന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് വേറുള്ളതൊക്കെ പഠിച്ചു വരുമ്പോ അവനവന്റെ ദീൻ പൊളിച്ചിട്ടാണ് എന്ത് മറ്റുള്ളവർ ഇസ്ലാമുക്ക് കൊണ്ടുവരുന്നത്. ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഇവർ ഇവരെ കുറിച്ചാണ് മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും ഫമ അക്സറഹും. ഇന്ന് എത്രയാണ് അങ്ങനത്തെ ആൾക്കാർ എന്നറിയുന്നത്? ഇനി ഇതൊക്കെ പറയുമ്പോ ഞാൻ പ്രത്യേകം പറയട്ടെ, അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് എവിടെയെന്നറിഞ്ഞു? ഈ ഇരുത്തത്തിലാണ്. കാരണം ഇവിടെ പെങ്ങള് ബൈബിളും ഗീതം ഒന്നും കേട്ട് പഠിക്കാനില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആധുനിക ശാസ്ത്രം നിങ്ങൾ കേൾക്കുന്നില്ല, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതേമാരിത്തെ ബടായി വർത്താനങ്ങൾക്കൊന്നും ചാൻസ് ഇല്ല. ഇവിടെ നിങ്ങൾ ശരിക്കും കിതാബ് വെച്ചിട്ടാണ് പഠിക്കുന്നത്, നേർക്ക് നേരെ ഹൈറിലേക്കാണ് നേരെ ചെല്ലുന്നത്. കുറച്ച് പഠിച്ചാൽ പോലും ശൈത്താൻ പെട്ടെന്ന് നിങ്ങളെ പിടിക്കാൻ പറ്റും. കുറച്ചിന് കേൾക്കുമ്പോഴത്തേനും ആഹാ, ഇവിടുത്തെ ഹസീബിന് ഇത്ര അറിയില്ല, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഞാൻ വലിയ ആലിമായല്ലോ എന്ന് അപ്പോൾ തോന്നിപ്പോകും. അപ്പോ ഒരു കിതാബുണ്ട് പഠിക്കാനുണ്ട്, പകുതിയിട്ട് മുഴുമിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ നാലാമത്തെ അസുലിൽ എത്തിയിട്ടുള്ളൂ, ആറാമത്തെ അസുലെത്തും മുമ്പ് ഈ കിതാബും ഒക്കെ വെച്ചിട്ട് അപ്പുറത്ത് കുത്തിയിരുന്നിട്ട് പറയും ഞാൻ ഷെയ്ഖായി. പിന്നെ ഓരാരാ പിന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ മുഴുവൻ കുറ്റം പറഞ്ഞിട്ട് വേറെ ഷെയ്ഖുമാരുടെ ഇറങ്ങും. അതൈനും വലിയ ഫിത്നെ. മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും. ഇത് ധാരാ ഇന്ന് അധികം കാണുന്നത് ഇതാണ്. വളരെ പെട്ടെന്ന് ബിലീഫിന് പിടിക്കാൻ പറ്റുന്നത് അത്തരക്കാരെയാ. ഇത് ചില്ലറ വിഷയമല്ല. ഞങ്ങളോട് തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നസീഹത്തല്ല. ഇഖ്ലാസും സുദുക്കും ഇല്ലാതെ ഇതിൽ രക്ഷപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം, വലിയ പ്രയാസമാണ്. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ കരീം ബി അസ്മാഇഹിൽ ഹുസ്ന വ സിഫാത്തിഹിൽ ഉല അൻ യഹിബ ലനൽ ഇഖ്ലാസ് വസ്സുദുഖ്. അള്ളാനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം വരെ അത് നമ്മൾ ചോദിക്കേണ്ട വേണം. ഇഖ്ലാസാണ് ഏറ്റവും പ്രധാനം. എവിടെയാണ് ഇതിന് വഴിതെറ്റിച്ച് വിടുക? ജാഹിലിയങ്ങളെ മുന്നിൽ പോയിട്ട് തർക്കിക്കാൻ ഒരല്പം കിട്ടിയാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേമാതിരി ആളാകണം, പഠിപ്പിക്കണം, ഫത്വ പറയണം, ജനങ്ങൾ മുമ്പിൽ ആളാകണം. അതിനാണെങ്കിൽ ഇതുകൊണ്ടൊരു കാര്യമല്ല, അത് ഫിത്നയാണ്. ഇന്ന് എത്രയാണ് അങ്ങനത്തെ ആളുകൾ? മൻ തശബ്ബഹ ബിൽ ഉലമാ ഇവൽ ഫുഖഹ വലൈസു മിൻഹും. ഉലമാക്കളെ പോലെ നടിക്കുന്ന, അത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചു മുമ്പത്തെ അവസ്ഥ എന്നുള്ളത് ഈ പറഞ്ഞ പോലത്തെ ബഡായി പ്രസംഗങ്ങളായിരുന്നു. അപ്പൊ ആളുകൾ അതൊക്കെയാണ് ഉലമാക്കൾ എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോ ശരിയായ ഇൽമിന്റെ രീതി കിതാബൊക്കെ വെച്ച് മുന്നിലിരുന്ന് പഠിപ്പിച്ചു പോകലാന്ന് പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ ഇപ്പൊ കിതാബ് എടുത്തിറങ്ങി. എല്ലായിടത്തും കിതാബ് വെച്ചുള്ള ദൗറ ഇൽമിയ്യ, സലാസത്തുൽ ഉസൂൽ, കിതാബുത്തൗഹീദ്, അങ്ങനെ ദൗറകളാണ്. അതിന്റെയൊക്കെ ബാക്കിലുള്ളതോ? ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഈ ഈ പദം എന്താണോ അത് അതേമാതിരി തലയിൽ ഒരു കിരീടാക്കി വെച്ചുകൊടുക്കാൻ പറ്റും. മൻ തശബ്ബഹ ബിഹി ഫലൈസ മിൻഹു. ആരാണ് ഉലമാക്കൾ? ആരാണ് ഫുഖഹാക്കൾ? അത് വേർതിരിച്ചറിയേണ്ട ഒന്നാമത്തത് അവർ അഹ്ലുസുന്നയിൽ പെട്ടതാണോ അത് ആദ്യം നോക്കണം. അഹ്ലുസുന്നത്തിൽ ജമാഅയിൽ പെട്ടവരാണോ അതോ അഹ്ലുൽ ബിദഅയിൽ പെട്ടവരാണോ? സലാഫത്തുൽ ഉസൂൽ എടുക്കാൻ ഈ ഹവന്റെ ബിദഅത്തിന്റെ ആളുകൾ അവർ മതിയോ? ഈ ഹദ്ദാദികളും ഹജൂരികളും മതിയോ? ലോകത്ത് ഏതൊക്കെ ബിദഅത്ത് വരുന്നുണ്ടോ അതൊക്കെ പോക്കറ്റിലിട്ട് നടക്കുന്ന ആളുകളാണ് ഇവർ. എവിടെ കിട്ടിയാലും അതെടുത്തിടും. അങ്ങനത്തെ കുറെ ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ ആരെങ്കിലും ഓരോരുത്തർ ഹദ്ദാദിയത്തിന്റെ സ്വഭാവം ഉണ്ടായാൽ ഹദ്ദാദിയത്തിന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ ഹദ്ദാദിയാക്കി, ഖവാരിജിന്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെന്ന് ഖവാരിജാക്കി. എന്നാ പിന്നെ എല്ലാവരുടെ ആക്കലല്ലേ? ഒരാളുടെ അടുക്കൽ ഒരു തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതാക്കി എന്ന് അറിഞ്ഞു കണ്ട് പറഞ്ഞാൽ അതിന് ഒഴിവാകുമോ? ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ അടുക്കൽ താബിഈ വനിതകളിൽപ്പെട്ട ഒരു സ്ത്രീ, മിൻ ഫുദല അത്താബിഈൻ ഉവൈലാത്തി താബിഈൻ, നല്ല സ്ത്രീ, ഇൽമിനെ ഇൽമ് ഉദ്ദേശിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. മാ ബാലുന നഖ്ലി സിയാമന വലം നഖ്ലി സലാതന. നമ്മളെ അവസ്ഥ എന്താ? പെണ്ണുങ്ങളുടെ അവസ്ഥ, നമുക്ക് നിസ്കാരം കലാ വീട്ടണ്ട, നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാ വീട്ടണം, നോമ്പ് വീട്ടണം, നിസ്കാരം വീട്ടണ്ട. അതിന്റെ ക്രമം നോക്കുകയാണെങ്കിൽ നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും വലുത് നിസ്കാരമല്ലേ? എളുപ്പം അതല്ലേ വീട്ടാൽ? ഒരു അഞ്ചാറ് ദിവസം നിസ്കാരം ഒന്ന് വീട്ടാൻ വല്ല പണിയുണ്ടോ? ബുദ്ധിയുണ്ട് ആലോചിച്ചൊരു പ്രശ്നമല്ല. എന്താ അങ്ങനെ നമുക്ക്? ഉടൻ ആയിഷ ബീവിന്റെ ചോദ്യം, അഹറൂറിയത്തുൻ അന്തി, നീ തീവ്ര ഹവാരിജ് ഗ്രൂപ്പ്പ്പെട്ട ഹറൂറിയത്ത് പെട്ടവളാണോ? അവര് പറഞ്ഞു, ലസ്തു ബി ഹറൂറിയ വലാക്കിന്നി അസ്ഹൽ. ക്ലിയറാക്കി, ഞാൻ ഹറൂറിയത്തിന്റെ ചിന്താഗതി ഉള്ളവളല്ല, ഞാൻ ഈ കാര്യം അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചത്. അപ്പൊ കാര്യം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരാളൊരു സ്വഭാവവും കൊണ്ടി വന്നാൽ ആ സ്വഭാവത്തിന്റെ ആളുകൾ ആരാണോ അവരിലേക്ക് ചേർക്കുള്ളൂ. അതാണ് ഇവിടുത്തെ മനഹജ്. ആയിഷ ബീവി നേരെ ചേർത്തത് ആ സ്വഭാവത്തിലാണോന്ന്. ഉലമാക്കളെ കുറ്റം പറയുകയും ഇൽമിൽ നിന്ന് ജനങ്ങൾ അകറ്റുകയും ശരിയായ അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് ജനങ്ങൾ അകറ്റുകയും ചെയ്യുന്നത് ഹദ്ദാദിയത്തിന്റെ സ്വഭാവമാണ്. അത് പറയുമ്പോൾ മുൻഗാമികളായ ഉലമാക്കളെ കുറ്റം പറയൽ മഹ്മൂദ് ഹദ്ദാദിന്റെ ഒരു സ്വഭാവമാണ്. ഒരു സ്വഭാവം അതാണ്, ശരിയാണ്. ഇയാള് മുൻഗാമികളെയും പറയും, ഇപ്പുള്ളവരെയും പറയും, ഇവിടെ ഉള്ളവരെയും പറയും, സൗദിയിലുള്ളവരെയും പറയും, ആ പറയുന്ന വർത്തമാനത്തിൽ തന്നെ ഷെയ്ഖ് റബീനെയും പറയും, ഷെയ്ഖ് ഫൗസാനെയും പറയും. അങ്ങനത്തെ ആളെ പിന്നെ നമ്മളെ ഒടുക്ക വെക്കണ്ട്? ആ സ്വഭാവം ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. ഇങ്ങനത്തെ കുറെ ആളുകൾ കിതാബ് എടുത്തിറങ്ങിയത് കൊണ്ട് ഇൽമാണ് ഉലമാക്കളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഫിഖ്ഹാണ് ഫുഖഹാക്കളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും. ആദ്യത്തെ യോഗ്യത നോക്കേണ്ടത് അഹ്ലുസുന്നത്തു വൽ ജമാഅയുടെ മൻഹജ് തിരിഞ്ഞവരാണോ, അഹ്ലുസുന്നത്തു വൽ ജമാഅയിൽ പെട്ടവരാണോ. അഹ്ലുൽ ബിദഅയുടെ അടുക്കൽ എത്ര റിവായത്ത് കൂടിയാലും ജഹ്ലെ കൂടുന്നുള്ളൂ, സുന്നത്ത് കൂടുന്നില്ല, ഇൽമ് കൂടുന്നില്ല. റിവായത്തുകളുടെ ആധിക്യമല്ല, പറയാനുള്ളതിന്റെ പെരുപ്പമല്ല ഫിഖ്ഹിന്റെയും ഫുഖഹാക്കളുടെയും അടയാളം. അതേതെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഇൻഷാല്ലാ. അതുകൊണ്ട് തശബ്ബുഹ് എന്നുള്ളത് മുഹമ്മദ് അമാനുൽ ജാമി റഹ്മഹുള്ള പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിൽ വരാറുണ്ട്. ഒന്ന് തശബ്ബുഹുൻ മംദൂഹ്, സ്തുത്യർഹമായ തശബ്ബുഹ്. മറ്റൊന്ന് മദ്മൂം. ഇവിടെ മദ്മൂമായ തശബ്ബുഹാണ് ഉദ്ദേശിച്ചത്. മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും, ഉലമാക്കളെ പോലെ നടിച്ചു നടക്കുന്ന എന്നാൽ അതിലൊന്നും പെടാത്ത ആൾക്കാർ. അത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്, ഏറ്റവും കൂടുതൽ അത് സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഷെയ്ത്താൻ അങ്ങനെ പിടിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പം ചിലപ്പോൾ നമ്മളായിരിക്കും. കാരണം കിതാബുമായിട്ട് നടക്കുന്ന ആളുകൾ അതിൽ കൂടുതൽ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുകയും സുന്നത്തിൽ ഉറപ്പിച്ചു നിർത്തി അവസാന നിമിഷം വരെ അതിലായി തീർന്ന അള്ളാഹനെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അപ്പോ ആലിമാകാൻ കഴിഞ്ഞാൽ ആലിമാകണം, അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാകണം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനെങ്കിലും കഴിയണം. ഫൈലം തുഹിബ്ബഹും, അവരെ സ്നേഹിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പല തുകകളും അവരെ വെറുക്കെങ്കിലും ചെയ്യല്ലേ. ഇത് കേട്ടപ്പോ ഫഖാല ഉമർ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ലഖദ് ജഅലല്ലാഹു അസ്സ വജല്ല ലഹു മഖ്റജ. ഒരാൾക്ക് എല്ലാ പോംവഴി പുറത്തു പോകേണ്ടവന് പുറത്തു പോകാനുള്ള വഴി അള്ള കൊടുത്തിട്ടുണ്ട്. എക്സിറ്റ് അവിടെ അള്ള തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിന് പെടേണ്ടവന് പെടാനും പോകേണ്ടവന് പോകാനും. ഇതിന് ഇതറിഞ്ഞ എൽമിനെ സ്നേഹിക്കലാണ്, എൽമിന്റെ അഗ്നികാലം സ്നേഹിക്കലാണ്. അവർക്ക് ഇതിൽ സ്ഥാനമുള്ളൂ, അല്ലാത്തവർക്ക് പുറത്തുകടപ്പോകാം. ഏറ്റവും ചുരുങ്ങിയത് അവരെ സ്നേഹിക്കാനെങ്കിലും കഴിഞ്ഞാൽ, അവരെ വെറുക്കാതിരിക്കാൻ കഴിഞ്ഞാൽ അത് മതിയായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ലോകത്തൊരൊറ്റ മുബത്തതിയും ഇല്ല. അഹ്ലുസുന്നയുടെ അഹ്ലുസുന്നയെ കുറിച്ച് വെറുപ്പ് ഹൃദയത്തിലും നാവിലും പുറത്തു വരാതെ. അഹ്ലുൽ ബിദഅയുടെ അലാമത്തുകൾ എണ്ണി പറയുന്നിടത്ത് സലഫു സ്വാലിഹീങ്ങൾ എണ്ണി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണെന്ത്? ലോകത്ത് ഏതൊരു മുബത്തതിയുണ്ടോ അഹ്ലുസുന്നയെ കുറിച്ച് അവർക്കുള്ള ദേഷ്യം വിട്ട് പറയാതിരിക്കൂല. അഹ്ലുസുന്നയെ കുറ്റം പറയാതിരിക്കില്ല, അവർക്ക് കുറ്റം പറയാതെ ആ ദേശീയയുടെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അത് ബിദഅത്തിന്റെ അടയാളം. അത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയും. മൻ തശബ്ബഹ ബിഹിം വലൈസ മിൻഹും. ഇനി ഈ കാര്യം വിശദമായിട്ട് സൂറത്തുൽ ബഖറയിൽ 40 മുതൽ 47 വരെയുള്ള ആയത്തുകൾ, അത് ഞാനിപ്പോ ഇൻഷാല്ലാ ഒന്ന് അതിൽ വന്നിരിക്കുന്ന തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ദീർഘമായ കാര്യം വിശദീകരിച്ചെടുത്ത് നിന്ന് വളരെ ചുരുക്കി ആ ആയത്തുകൾ ഒന്ന് പരിചയപ്പെട്ടു പോകുക. ഒരു ദീർഘമായ ഒരു ദർസിന്റെ പഠനമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ഇസ്തിമാ, ഒരു മുജാലസ, ഒരു മുദാക്കറ, അതൊക്കെയാണ് ഈ മജ്ലിസിലുള്ളത് എന്ന് കണക്കാക്കിക്കൊണ്ട്. എന്നാലും ആ ആയത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം അവിടെ ഉദ്ധരിച്ച സ്ഥിതിക്ക് നമ്മൾ ആ ആയത്തുകളൊന്ന് പരിചയപ്പെട്ടു പോകണം. അതിലൂടെ നമുക്ക് വളരെ വ്യക്തമായി വരാനുണ്ട് ആരാണ് ഉടമാക്കൾ, ആരാണ് അവരല്ലാത്തവർ, അവരെപ്പോലെ നടിക്കുന്നവർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പണികൾ, അവരെന്നെ വേർതിരിക്കുന്നുണ്ട് ഈ ആയത്തുകൾ. അത് നോക്കാം നമുക്ക്. യാ ബനി ഇസ്രായീൽ ഉസ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയായ ഫർഹബു. 40-ാമത്തായത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യഖൂലു തആല ആമിറൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവരോട് കൽപ്പിക്കുകയാണ്, ബിദ്ദുഖൂലി ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ, വമുതാബഅത്തി മുഹമ്മദിൻ അലൈഹി മിനല്ലാഹി അഫ്ളു സ്സലാത്തി വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുതാബഅ ചെയ്യാൻ, വമുഹീജൻ വമുഹൈജൻ ലഹും ബിദിക്രി അബീഹിം ഇസ്രായീൽ. ആ കാര്യത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പ്രപിതാവായ ഇസ്രായീൽ അഥവാ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. വഹുവ നബിയുല്ലാഹി യഅഖൂബ്, ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ നബിയുല്ലാഹി യഅഖൂബ്, യഅഖൂബ് നബിയെ കുറിച്ചാണ് ആ പേര് പറയുന്നത്. യഅഖൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. യഅഖൂബ് എന്നതിന് അതേ അർത്ഥം തന്നെയാണ് ഇസ്രായീൽ എന്നുള്ളത്. യഅഖൂബ് നബിയുടെ പേരാണ് ഇസ്രായീൽ. ഇസ്രായീൽ എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം അബ്ദുള്ള എന്നാണ്, അബ്ദുള്ള എന്ന അലൈഹിസ്സലാം. വതഖ്ദീറുഹു, അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താ? യാ ബനി ഇസ്രായീൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഉസ്കുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുവിൻ എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? വതഖ്ദീറുഹു യാ ബനി ഇസ്രായീൽ, യാ ബനിൽ അബ്ദി സ്വാലിഹ്, സ്വാലിഹായ അല്ലാഹുവിന്റെ അടിമയുടെ മക്കളെ, അൽ മുത്തിഇലില്ലാ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച സ്വാലിഹായ യഅഖൂബ് നബിയുടെ മക്കളെ, കൂനു മിസ്ല അബീകും ഫി മുതാബഅത്തിൽ ഹഖ്, ഹഖിനെ പിന്തുടരുന്ന കാര്യത്തിൽ, സത്യത്തെ പിന്തുടരുന്ന കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ പോലെ ആകണം. നിങ്ങളുടെ വാപ്പ യഅഖൂബ് ഹഖിനെ പിൻപറ്റിയിരുന്നത് എങ്ങനെയാണോ അതുപോലെ ആകണം നിങ്ങളും എന്നാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. കമ തഖൂലു, സാധാരണ ഭാഷയിൽ പറയാറുള്ളതാണ്, യബ്നൽ കരീം ഇഫ് അൽ കദ, അല്ലയോ മാന്യനായ വാപ്പാന്റെ മകനെ നീ ഇങ്ങനെ ചെയ്യ്, മാന്യത കാണിക്ക്, നീ ഒരു മാന്യനായ വാപ്പാന്റെ മോനല്ലേ, നീ ഇങ്ങനെ പെരുമാറരുത്, നീ മാന്യതയിൽ പെരുമാറരുത് പറയും. അതേപോലെ പറയും, യബ്നെ ഷുജാ ബാരിഫില ബത്വാൽ, നീ ധീരനായ വാപ്പാന്റെ മോനല്ലേ, അതുകൊണ്ട് നീ അബ്ത്വാലിയങ്ങളോട് ധീരത കാണിച്ച് പുറത്തിറങ്ങി. യബ്നൽ ആലിം ഉത്ലുബുൽ ഇൽം, നീ ഒരു പണ്ഡിതന്റെ മകനല്ലേ, അതുകൊണ്ട് നീയും ഇൽമ് തേടണം. വനഹ്മിദാലി, ഇങ്ങനെ വാപ്പമാർക്കുള്ള ഫദ്ല് അത് പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് വിളിക്കുക എന്നുള്ളത് സാധാരണ രീതിയാണ്. എന്നതുപോലെ യാ ബനീ ഇസ്രായീൽ അദ്കുറു നിഅമത്തി അല്ലതീ അൻഅംതു അലൈക്കും എന്ന് വിളിക്കുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിനെ മുൻനിർത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അന്നുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഇസ്രായേൽ സന്താനങ്ങളെ വിളിക്കുന്നത്. ഉദ്കുറു നിഅമത്തി അല്ലതീ അൻഅംതു അലൈക്കും എന്ന ആയത്തിന് ഖാല മുജാഹിദ് മുജാഹിദ് ഇബ്നു ജബ്ർ റഹിമഹുല്ലാ, മുജാഹിദ് ഇബ്നു ജബ്ർ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഞാൻ തഫ്സീർ പഠിച്ചിട്ടുണ്ട്, അല്ലാന്റെ കിതാബ് ഞാൻ പഠിച്ചിട്ടുണ്ട്. മിനൽ ഫാത്തിഹത്തി ഇലൽ ഖാത്തിമ, ഫാത്തിഹ മുതൽ അവസാനത്തെ ആയത്ത് വരെ, ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെ, എല്ലാ ആയത്തിന്റെ അടുക്കലും അദ്ദേഹത്തെ നിർത്തി ചോദിച്ച് പഠിച്ച്, അങ്ങനെയാണ് ഞാൻ ഇബ്നു അബ്ബാസിൽ നിന്ന് ഖുർആൻ പഠിച്ചത് സലാസ അർവാത്, അത് തന്നെയും മൂന്ന് തവണ. അത് ചുരുങ്ങിയത്, പിന്നത് കൂടാണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് വർഷങ്ങളോളമായിട്ടുള്ള മുജാലസ വേറെ. മൂന്ന് തവണ ഓരോ ആയത്തും നിർത്തി നിർത്തി ചോദിച്ച് അങ്ങനെ ഞാൻ അറിവ് ചെയ്ത് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ പറയാറുണ്ട്, മുജാഹിദ് റഹ്മഹുല്ലയുടെ ഇൽമിനെ കുറിച്ച്, തഫ്സീറിലുള്ള ഇൽമിനെ കുറിച്ച്, ഇദാ ജാഅക തഫ്സീറു അൻ മുജാഹിദ് ഫകഫ, മുജാഹിദ് ഇബ്നു ജബറിൽ നിന്ന് നിനക്ക് തഫ്സീർ വന്ന് കിട്ടിയാൽ ഫകഫ, അത് മതി, അതിനധികം നോക്കണ്ട. അത് ഇബ്നു അബ്ബാസിന്റെ അടുക്കൽ നിന്നല്ല തന്നെയാണ്, ഇബ്നു അബ്ബാസ് നബിന്റെ അടുക്കൽ നിന്നല്ല തന്നെയാണ്. അതുകൊണ്ട് മതി, വല്ലാതെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, അത് മതിയായതാണ് കാര്യങ്ങൾക്ക്. ആ മുജാഹിദ് റഹ്മഹുല്ലാ ഈ ആയത്തിന് തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, നിഅമത്തുല്ലാഹി അല്ലതീ അൻഅമ ബിഹാ അലൈഹിം, എന്താണ് ബനൂ ഇസ്രായീലർക്ക് അല്ല ചെയ്തു കൊടുത്ത നിഅമത്ത്, ഫീമാ സമ്മാ വഫീമാ സിവാ ദാലിക്, അതിവിടെ എന്നി പറഞ്ഞതും ഈ പറയാത്തതുമായ ധാരാളം നിഅമത്തുകളുണ്ട്. ഫജറ ലഹുമുൽ ഹജർ, ഫജറ ലഹുമുൽ ഹജർ, ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പാറയിൽ നിന്ന് വെള്ളത്തിന്റെ അരികെ അവർക്ക് വിളർത്തിക്കൊടുത്തു എന്നുള്ളത്. വാൻസല അലൈഹിമുൽ മന്ന വസൽവ, മന്നയും സൽവായും അവർക്ക് ഭക്ഷണമായി ഇറക്കിക്കൊടുത്തു. വാൻജാഹും മിൻ ഉബൂദിയത്തി ആലി ഫിർഔൻ, ഫിർഔന്റെ അടിമകളായി ജീവിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങൾ ഖുർആൻ എണ്ണിപ്പറഞ്ഞതും ഈ സന്ദർഭങ്ങളിൽ എണ്ണിപ്പറഞ്ഞതും ഇല്ലാത്തതുമായ ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് അല്ലാഹു ചെയ്തു കൊടുത്തു. വഖാല അബുൽ ആലിയ, അബുൽ ആലിയ റഹ്മഹുല്ല പറഞ്ഞു, നിഅമത്തുഹു, അല്ലാന്റെ നിഅമത്ത് എന്ന് ഇവിടെ പറഞ്ഞത് അൻജഅല മിൻഹുമുൽ അംബിയാഅ വർറുസുൽ, അവരിൽ നിന്ന് അംബിയാക്കളെയും റുസുലുകളെയും അല്ല നിശ്ചയിച്ചു കൊടുത്തു. വഅൻസല അലൈഹിമുൽ കുതുബ്, അവർക്ക് അല്ലാഹു വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊടുത്തു. ബനു ഇസ്രായേലിൽ അംബിയാക്കൾ എന്ന് പറഞ്ഞാൽ ഹദീസിൽ വന്നത് നമുക്ക് കാണാം, കാനത്തു ബനു ഇസ്രായീൽ ഫസൂസുഹുമുൽ അംബിയ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബി. ബനു ഇസ്രായീൽ സമൂഹം എന്ന് പറഞ്ഞാൽ അവരെ നയിച്ചിരുന്നത് അംബിയാക്കളായിരുന്നു, അംബിയാക്കളാൽ നയിക്കപ്പെട്ട, തുടർച്ചയായി നയിക്കപ്പെട്ട സമൂഹമാണവർ. കുല്ലമാ ഹലക നബി, ഓരോ നബിയും മരിച്ചു പിരിഞ്ഞാൽ ഖലഫഹു നബി, അദ്ദേഹത്തിന് പിൻഗാമിയായി പിന്നെ അടുത്ത ഒരു നബിയാണ് അവരെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ല അവർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്താണ് ഇവിടെ അല്ല മിന്നത്തായി എടുത്തു പറയുന്നത്. ഉൽച്ചു ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നു, വഹാദാ കൗലി മൂസ അലൈഹിസ്സലാം ലഹും, അബുൽ ആലി റഹ്മഹുല്ലാ പറഞ്ഞ ഈ തഫ്സീർ ഖുർആനിൽ തന്നെ മൂസ നബി അവരോട് പറഞ്ഞതായിട്ട് വന്നിട്ടുള്ളതാണ്. യാ ഖൗമി ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ സമൂഹമേ, നിങ്ങൾക്ക് അല്ല ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ ഓർക്കുവിൻ. ഇത് ജഅല ഫീകുമുൽ അംബിയാ, നിങ്ങളിൽ നിന്ന് അല്ലാഹു അംബിയാക്കളെ നിശ്ചയിച്ചു തന്നു. വജഅലകും മുലൂക, നിങ്ങളെ രാജാക്കന്മാരാക്കി. വആതാകും മാലം യുഅതി അഹദൻ മിനൽ ആലമീൻ, ലോകരിൽ മറ്റാർക്കും കൊടുക്കാത്ത എത്രയെത്ര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായി അല്ലാഹു നൽകി, അത് നിങ്ങൾ ഓർക്കണം എന്ന് ബനൂ ഇസ്രായേലരെ മൂസാ നബി ഓർമ്മിപ്പിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം. അതേ കാര്യമാണ് അബുൽ അലി റഹ്മഹുല്ലാ ഇവിടെ തഫ്സീറായി പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ശരഫുകളുടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് സാധാരണ പറയും. മുൻപ് സലഫുകളുടെ തഫ്സീറിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് മുത്തരീഫിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മുത്തരീഫ് ഇബ്നു അബ്ദുള്ള ഷഹീറിനോട് സലഫുകളുടെ തഫ്സീർ സഹാബത്ത് പറഞ്ഞു. നമ്മളിപ്പോ ഇബ്നു അബ്ബാസ്, മുജാഹിദ്, അബുൽ ആലിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തഫ്സീർ ഉദ്ധരിക്കുമ്പോ ഇതിങ്ങനെ ദഹിക്കാത്ത ആൾക്കാർ അത് അന്നുണ്ടായിരുന്നു. അന്നുള്ള ആൾക്കാർ ചോദിച്ചു, അഫ്ളു മിനൽ ഖുർആൻ തുരീദൂൻ, ഖുർആനേക്കാളും മുന്തിയതാണോ ഈ പറഞ്ഞ സഹാബത്തൊക്കെ? ഖുർആനേക്കാളും മുന്തിയതാണോ നിങ്ങൾ? നമ്മൾ ഖുർആനായ തോന്നുമ്പോ അത് സഹാബത്ത് ഇങ്ങനെയാണ് അത് മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ഖുർആനേക്കാളും മുന്തിയതാണോ ഈ സഹാബത്ത്? കാലല, അദ്ദേഹം അന്ന് കൊടുത്ത മറുപടി അല്ല, ഖുർആനേക്കാളും മുന്തിയതല്ല. വലാക്കിൻ നുരീദ് മൻ ഹുവ അഅലമു ബിൽ ഖുർആനി മിന്നാ, ഖുർആനേക്കാളും മുന്തിയതല്ല അവരെ പിന്തുടരുമ്പോൾ അവരുടെ തഫ്സീർ എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് വലാക്കിൻ നുരീദ് മൻ ഹുവ അഅലമു ബിൽ ഖുർആനി മിന്നാ, നമ്മളെക്കാളും ഖുർആനിൽ അറിവുള്ള ആളുകൾ അവരാണ്, അതാണ് നമ്മൾ അവരെ പിന്തുടരുമ്പോൾ ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, ഒരു വാക്ക് പറഞ്ഞാൽ അത് നേരെ വഹയിൽ നിന്നിങ്ങോട്ട് ഇസ്തിൻബാദ് ചെയ്ത് ഒന്നിങ്ങോട്ട് പറഞ്ഞു തന്നു, തബസ്സീത്ത് ചെയ്ത് ഒന്ന് എഴുതാക്കി പറഞ്ഞു തന്നു എന്നല്ലാതെ അവരുടെ പോക്കറ്റിൽ നിന്നൊന്നും. അവരിങ്ങനെ ചിന്തിച്ചാലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നത്, എന്റെ ഭാവനയിൽ വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അതവർക്കില്ല. അവര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ നബിയിൽ നിന്ന് നേരത്തെ നേരെ അത് പഠിച്ചു. നബിക്ക് അത് അല്ല പഠിപ്പിച്ചു കൊടുത്ത ബയാനാണ്. ഇന്ന അലൈന ജംഅഹു വഖുർആന തുമ്മ ഇന്ന അലൈന ബയാന ഫൈദ ഖറഅനാഹു വത്തബിഉ ഖുർആന തുമ്മ ഇന്ന അലൈന ബയാന. ആ ബയാൻ നബി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സഹാബത്ത് അത് താബിഈങ്ങൾക്ക് കൈമാറി. അങ്ങനെയാണ് അവർക്ക് അത് കിട്ടിയത്. അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം നേരെ അത് അതേപോലെ കാണാൻ കഴിയും. അതാണ് ഇവിടെ നിങ്ങൾ നോക്ക്, അബുൽ അലി റഹ്മഹുള്ള പറഞ്ഞ തഫ്സീർ അത് അതേമാതിരി ഖുർആന്റെ ആയത്തുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള അത് അതേപോലെ എടുത്ത് ഉദ്ധരിച്ചു. ഇതാണ് യഅനി ഫീ സമാനിഹിം, അഥവാ അവരുടെ കാലത്ത്, മൂസാ നബിയുടെ കാലത്ത് അവർക്ക് അല്ല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മൂസാ നബി എടുത്തു പറഞ്ഞു കൊടുത്തു. ഇനി اذكروا نعمتي التي انعمت عليكم علي بن عباس في قوله اذكروا نعمتي التي انعمت عليكم ابن عباس رضي الله تعالى عنه رضي الله تعالى عنهما ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഐ ബലാഇ അൻദകും വഇൻദ ആബായികും ലിമാ കാന നജ്ജാഹും ബിഹി മിൻ ഫിർഔന വഖൗമിഹി, നിങ്ങൾ അനുഭവിച്ചിരുന്ന ഫിർഔനിൽ നിന്നും ഫിർഔന്റെ ആളുകളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കൂ. അതല്ല നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമല്ലേ? അവരുടെ ഫിർഔന്റെയും ഫിർഔന്റെ കിങ്കരന്മാരുടെയും അടിമകളായി ജീവിച്ചിരുന്ന നിങ്ങളെ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ സ്വീകരിച്ചപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് ഭൂമിയിലെ രാജാക്കന്മാരാക്കി മാറ്റിയില്ല, നിങ്ങളെ അമ്പിയാക്കളെ തുടർച്ചയായി നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ, കിതാബുകൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചില്ലേ, ഇതൊക്കെ അല്ല നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ പെട്ടതല്ലേ? അതുകൊണ്ട് വഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദികും, വഔഫു ബി അഹ്ദി, അനുഗ്രഹം ഓർക്കുക എന്നുള്ളത് ഉൽക്കുറു നിർമ്മത്തി എല്ലാത്തിയ നാംച്ചു അറിയിക്കും, അതാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ടാണ് വഔഫു ബി അഹ്ദി, എന്നിട്ടാണ് വഔഫു ബി അഹ്ദി. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ ഖലഖ്തനി വഅനാ അബ്ദുക, അല്ലാഹ് ചെയ്തെന്ന് അനുഗ്രഹം പറഞ്ഞു, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ ദാസനാണ്. വഅനാ അലാ അഹദിക വവഅദിക വസ്തഅ അബൂ ലക ബിനിഅമതിക അലൈ വഅബൂ ബിദംബി, അനുഗ്രഹം എടുത്ത് അത് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളത്, അത് കഴിഞ്ഞിട്ടാണ് അനുഗ്രഹം എടുത്ത് ഇഹ്തിറാഫ് ചെയ്തിട്ടാണ് പിന്നെ എന്റെ പാപങ്ങളും ഞാൻ ഇഹ്തിറാഫ് ചെയ്യുന്നു റബ്ബേ, അതെനിക്ക് പുറത്തു തരണേ. അനുഗ്രഹങ്ങൾക്കുള്ള ഇഹ്തിറാഫ് എന്നത് അനുഗ്രഹങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് അത് നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള നന്മയിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു വഴിയാണ്. അനുഗ്രഹങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് അത് കുഫറിലേക്കുള്ള വഴിയുമാണ്. അതുകൊണ്ട് ഇവിടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആദ്യം ഓർമ്മിപ്പിച്ചു. എന്നിട്ടാണ് ഔഫൂ ബി അഹദി, അനുഗ്രഹങ്ങൾ ഓർക്കുന്ന ആളുകൾ അഹദി പൂർത്തീകരിക്കും. അനുഗ്രഹങ്ങൾ മറക്കുന്നവരാണ് നന്ദികേട് കാണിക്കുക. അനുഗ്രഹങ്ങൾ മറക്കുമ്പോഴാണ് നന്ദികേട് വരിക, അതിൽ നിന്നാണ് എല്ലാ മഹസ്യത്തും വരിക. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ഓർക്കണം. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിൽ, അനുഗ്രഹങ്ങൾ അംഗീകരിച്ച് ഓർക്കാൻ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു നിഅമത്താണ്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ നന്ദികേടൊക്കെ അതിന്റെ പിന്നിലിങ്ങനെ വരിക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, വഔഫു ബി അഹദി ഊഫി ബി അഹദികും. قال ابن عباس رضي الله تعالى عنهما عند تفسير البرنيو بأحد الذي أخذت في أعناقكم للنبي صلى الله عليه وسلم إذا جاءكم നിങ്ങളോട് ഞാൻ വാങ്ങിയിരുന്ന കരാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബിയെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് നിങ്ങളുടെ അനാക്കുകളിൽ ഒരു കരാർ ഞാൻ വാങ്ങി വെച്ചിരുന്നത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഊഫി ബി അഹദികും, അത് നിങ്ങൾ പൂർത്തീകരിച്ചാൽ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തതും പൂർത്തീകരിക്കാം. ആ നബിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഐ അൻജിസു ലക്കും മാ വഅത്തുക്കും, ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റും. അലൈഹി ബി തസ്ദീഖിഹി വത്തിബാഇഹി, അദ്ദേഹത്തെ സത്യപ്പെടുത്തുകയും അദ്ദേഹത്തെ നിങ്ങൾ പിന്തുടരുകയും ചെയ്താൽ ബിവദഇ മാ കാന അലൈക്കും മിനൽ ഇസ്ർ വല്ലഗ്ലാലി ലത്തി കാനത്ത് ഫീ അനാഖിക്കും ബിദുനൂബിക്കും ലത്തി കാനത്ത് മിൻ ഇഹ്ദാസിക്കും, നിങ്ങളുടെ മേൽ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ ആമങ്ങളും പാപം പേറിയിട്ട് നിങ്ങളുണ്ടാക്കിയ പുതുതായി നിങ്ങളുണ്ടാക്കിയ ഈ പാപഭാരങ്ങളെല്ലാം അതൊക്കെ ഞാൻ പുറത്തു തരാം, അതൊക്കെ ഞാൻ ഒഴിവാക്കി തരാം. അതല്ല ചെയ്തു കൊടുത്തിട്ടുള്ള വാഗ്ദാനം. ആ നബി അവർ സ്വീകരിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അവർക്ക് പൊറുക്കപ്പെടുകയും അവർക്ക് മർറത്തൈൻ രണ്ട് തവണ അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. മുൻപുള്ള നബിയെ സ്വീകരിച്ചതിനും ഈ നബിയെ സ്വീകരിച്ചതിനും രണ്ട് ഇരട്ടി പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യാം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ വാഗ്ദാനമാണ്. അത് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞു. وقال ابو العاليه ابو العاليه رحمه الله പറഞ്ഞു, വഔഫു ബി അഹദി, എന്നോടുള്ള നിങ്ങളുടെ കരാർ നിങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ, قال احدہ الى عباده, ഏതാണ് അല്ലാഹ് ചെയ്തിരിക്കുന്ന കരാർ, അല്ലാഹ് വാങ്ങിയിരിക്കുന്ന ഉടമ്പടി ഏതാണ്? ദീനുൽ ഇസ്ലാം, അൻ യത്തബിഉഹു, ഇസ്ലാം ദീൻ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം എന്നുള്ളതാണ്. وقال الضحاك عن ابن عباس, ابن عباس നിന്ന് ضحاك رحمه الله ഉദ്ധരിച്ചു, ഊഫി ബി അഹദികും എന്ന് പറഞ്ഞാൽ, ഖാല അർദി അൻകും വഉദ്ഖിൽകുമുൽ ജന്ന, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുകയും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന വാഗ്ദാനം. ഈ നബിയെ സ്വീകരിച്ചാൽ, ഹഖ് നിങ്ങൾ ഇത്തിബാഅ് ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗവും അവന്റെ തൃപ്തിയും പ്രതിഫലമായി നൽകും. وكذا قال السدي والضحاك وابو العالي والربيع بن انس ഇവരൊക്കെയും ഇതേ തഫ്സീർ തന്നെയാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. وقوله അടുത്ത വാക്ക്, വഇയായ ഫർഹബു ഉൽകുറു നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയായ ഫർഹബു, എന്നെ മാത്രം നിങ്ങൾ പേടിക്കുവിൻ, വേറെ ഒരാളെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഐ ഫഖ്ഷൗനി, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുവിൻ. ഖാലഹു അബുൽ ആലിയ വസുദ്ദി വറബി ഇബ്നു അനസ് വഖതാദ വഖാല ഇബ്നു അബ്ബാസ് ഫീ ഖൗലിഹി തആല വഇയായ ഫർഹബൂൻ ഐ ഉൻസിലു ബികും മാ ഉൻസില ബിമൻ കാന ഖബ്ലകും മിൻ ആബായികും മിനൽ നഖിമാത് അല്ലതീ ഖദ് അറഫ്തും ബി മിനൽ മസ്ഖ് വഗൈരിഹി. ഇത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഹഖ് നിങ്ങൾ ഇത്തിബാഅ് ചെയ്യാൻ ഈ നബിയെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ, ഹക്കറിഞ്ഞിട്ട് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക, നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നു ഭവിച്ചതുപോലുള്ള ശിക്ഷകളും മസ്ഹും അതുപോലെ തന്നെ അവർക്ക് ബാധിച്ചിരുന്ന എല്ലാ വിധത്തിലുള്ള ആ ശിക്ഷകളെല്ലാം നിങ്ങളെയും ബാധിക്കും. അത് നിങ്ങൾ പേടിക്കുക. വഹാദിൻ തിഖാലും മിന തർഗീബി ഇല തർഹീബ്, ഇതാണ് തർഗീബിൽ നിന്ന് തർഹീബിലേക്ക് നീങ്ങുന്ന രീതി. അള്ളാന്റെ രീതി നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും രണ്ട് രൂപത്തിലാണ് അതിലേക്ക് ക്ഷണിക്കുക, ഒന്ന് തർഹീബിലൂടെ മറ്റൊന്ന് തർഹീബിലൂടെ. ആ കാര്യം ചെയ്താലുള്ള പ്രതിഫലം ആദ്യം പറയും. അതതിലേക്കുള്ള പ്രേരണ നൽകുന്ന തർഹീബാണ്. പിന്നെ അത് ഒഴിവാക്കിക്കഴിഞ്ഞാലുള്ള ശിക്ഷ തർഹീബ്, അത് പേടിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും അഹ്കാമുകളും അള്ളാഹുവിന്റെ അഖ്ബാറുകളും ഒക്കെ വിശദീകരിക്കുക. അവർക്കുള്ള തർഹീബും പറയും, തർഹീബും പറയും. ചെയ്താലുള്ള, സ്വീകരിച്ചാലുള്ള പ്രതിഫലവും അതൊഴിവാക്കിയാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടിപ്പെടുത്തലും അതിലുണ്ടാകും. ഫദഅഹും ഇലൈഹി ബിർറഹ്മത്തി വർറഹ്മ, ഹഖ് സ്വീകരിക്കാൻ, നബിയെ സ്വീകരിക്കാൻ, ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ, ഈ നബിയെ ഇത്തിബാ ചെയ്യാൻ തർഹീബിലൂടെയും തർഹീബിലൂടെയും അള്ളാഹു അവരെ ക്ഷണിച്ചു. ലഅല്ലഹും യർജിഊന ഇലൽ ഹഖി വത്തിബാഇ റസൂൽ, അവർ ഹഖിലേക്ക് മടങ്ങി വരാനും റസൂലുള്ളയെ പിന്തുടരുന്നവരായി തീരാനും വേണ്ടി. വല്ലിത്തിആലി ബിൽ ഖുർആനി വസവാജിരിഹി, ഖുർആൻ കൊണ്ടും ഖുർആനിലുള്ള അള്ളാഹുവിന്റെ സവാജിറുകൾ കൊണ്ടും വഅദു സ്വീകരിച്ച് നന്നായി തീരാൻ വേണ്ടി. വംതിസാലി അവാമിരിഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്നതിനും. വതസ്ദീഖി അഖ്ബാരിഹി, അള്ളാഹുവിന്റെ അഖ്ബാറുകളെ സത്യപ്പെടുത്തുന്നതിനും. വല്ലാഹുൽ ഹാദി ലിമൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം, എന്നാൽ സിറാത്തു മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകുന്നത് അല്ലാഹു മാത്രമാണ്. ഇനി യാ ബനി ഇസ്രായീൽ ഇസ്റാഇൽ നിഅമത്തി അല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഫീ ബിഅഹ്ദികും വഇയായ ഫർഹബൂൻ എന്ന് പറഞ്ഞു. വആമിനു ബിമാ അൻസൽതു മഅകും വഅൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബി വലാ തഷ്തറു ബിആയാതി തമനൻ ഖലീല വഇയായ ഫത്തറു. ഈ ആയത്തുകൾ തഫ്സീർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ വേറെ രീതി ഉണ്ടാകുക. ഇനി നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ ആയത്ത് ഒന്നുകൂടി അതിനൊന്ന് ആ പറഞ്ഞ തഫ്സീർ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ മത്തനിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്തിനുദ്ധരിച്ചുവോ ആ ലക്ഷ്യത്തിലേക്കൊന്ന് ഇൻസാൽ ചെയ്ത് മനസ്സിലാക്കാം. ആദ്യത്തായ യാ ബനി ഇസ്രായീൽ അൽകൂറു നിഅമത്തി അല്ലതീ അൻഅംതു അലൈക്കും, ബനി ഇസ്രായീലരെ അള്ളാഹു വിളിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ മുൻനിർത്തിയിട്ട്, അവരുടെ വാപ്പാർക്ക് ചെയ്തു കൊടുത്തത് ബനി ഇസ്രായീലരെയാണ് വിളിച്ചത്. അൻഅംതു അലൈക്കും എന്ന് പറഞ്ഞത് നേർക്ക് നേരെ മദീനെ തന്ന് താമസിക്കുന്ന ബനി ഇസ്രായീലർക്കല്ല അത് കിട്ടിയിട്ടുള്ളത്, അവരുടെ മുൻപ് കഴിഞ്ഞുപോയ ആളുകൾക്കാണ് ഫിറഔനിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയതും അവർക്ക് മന്നയും സൽവി ഇറക്കിക്കൊടുത്തതൊക്കെ അവരുടെ പിതാക്കന്മാരാണ് അനുഭവിച്ചത്. ആ കാര്യം എടുത്തു പറഞ്ഞിട്ടാണ് എന്തിന് ഇങ്ങനെ അനുഗ്രഹം ചെയ്തു കൊടുത്ത വാപ്പാര മക്കളാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക. ഇതാണ് അഹ്ലുൽ അഴി അഹ്ലുൽ ഫിഖ്, അവരോട്. കാരണം ഇവിടെ ജൂതന്മാരെ വിളിക്കുന്നത്, ബനു ഇസ്രായേലിനെ വിളിക്കുന്നത് അവര് അഹ്ലുൽ കിതാബ, കിതാബിൽ വിവരം ലഭിച്ചിട്ടുള്ള ആളുകളാണ്, വേദഗ്രന്ഥം പഠിച്ചിട്ടുള്ള ആളുകളാണ്. അവരാദ്യം ആലോചിക്കേണ്ടത് അവർക്കല്ല ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. അറിവില്ലാത്തതല്ല പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത്, അതുപോലെ ദുനിയാവിലുള്ള ധാരാളം കയറു കൊടുത്തു എന്നുള്ളത് അതവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. അവരിൽ നിന്ന് അല്ല ആവശ്യപ്പെടുന്നത് പിന്നെന്താ, ഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദി. ബനു ഇസ്രായേലിനോട് അല്ല ആവശ്യപ്പെട്ടത് അതാണ്, നിങ്ങളോട് ഞാൻ ചെയ്തു തന്നിട്ടുള്ള കരാർ നിങ്ങൾ പാലിക്കണം, എങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദാനവും പാലിക്കും. എന്നോട് നിങ്ങൾ ചെയ്തിട്ടുള്ള കരാറ് പാലിച്ചാൽ ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം പാലിക്കും. അത് ഈ നബിയെ ഹഖ് ഇത്തിബാ ചെയ്യുക, ഇങ്ങനൊരു നബി ഹഖുമായി വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ ആ നബിയെ നിങ്ങൾ സ്വീകരിക്കണം, ഇത്തിബാ ചെയ്യണം എന്നുള്ളതാണ് അല്ലാഹുവരോട് വാങ്ങിയിട്ടുള്ള കരാർ. അപ്പൊ ഹഖ് കണ്ടാൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു ഉണർത്തുന്ന കാര്യം. ഹഖ് അത് സ്വീകരിക്കൽ, നബിയെ ഇത്തിബാ ചെയ്യൽ, ഇൽമും അമലും, ഇതാണ് അവരോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് വയ്യായ ഫർഹബൂൻ, ഊഫി ബി അഹദികും എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം നൽകും. വയ്യായ ഫർഹബൂൻ, സ്വീകരിച്ചിട്ടില്ലെങ്കിലോ എന്റെ ശിക്ഷയെ നിങ്ങൾ പേടിക്കുകയും വേണം, അതിനെ ഭയപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമത് അടുത്ത ആയത്തിൽ പറഞ്ഞു, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളുടെ കൈകളിലുള്ള നിങ്ങളുടെ കൂടെ ഉള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിനെ നിങ്ങൾ അതിൽ നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളുവിൻ. നിങ്ങളുടെ കൈകളിൽ ഉള്ളത്, അഹ്ലു കിതാബുകളുടെ അടുക്കൽ ഉള്ള ആ വിവരമുണ്ടല്ലോ, അവർക്കല്ല അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമുണ്ടല്ലോ, അതിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന നബിയെ അതിൽ നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളണം. എപ്പോഴും അബുലാലി റഹ്മഹുള്ള പറഞ്ഞു, യാ മഅശറ അഹ്ലിൽ കിതാബ്, അല്ലയോ അഹ്ലി കിതാബുകാരെ, ആമിനു ബിമാ അൻസൽത്ത് മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളുടെ കൈകളിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചതിനെ നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളുവിൻ. യഖൂലു ലിഅന്നഹും യജിദൂന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, കാരണം മുഹമ്മദ് നബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇഞ്ചീലിലും തൗറാത്തിലും അവർ കണ്ടുകഴിഞ്ഞതാണ്. ഇഞ്ചീലിലും തൗറാത്തിലും ഇങ്ങനെ ഒരു നബി വരാനുണ്ട് എന്നത് പേരെടുത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ കൈകളിൽ വന്നിരിക്കുന്നതിനെ സത്യപ്പെടുത്തിയതാ വന്നിരിക്കുന്ന ഈ നബിയെ നിങ്ങൾ ഈമാൻ ഉൾക്കൊള്ളണം. വറുവി അൻ മുജാഹിദ് വറബിഉ ഇബ്നു അനസ് വഖതാദ അഹ്മദാലിക്, ഇതേ തഫ്സീർ തന്നെ തത്തുല്യമായി അബുലാലിയക്ക് പുറമെ മുജാഹിദിൽ നിന്നും റബിഉ ഇബ്നു അനസിൽ നിന്നും ഖതാദയിൽ നിന്നും തത്തുല്യമായി തഫ്സീർ വന്നിട്ടുണ്ട്. വഖൗലുഹു വലാ തകൂനു അവ്വല കാഫിരിൻ ബി, എന്നാൽ നിഷേധികളുടെ മുൻപിലാകരുത് നിങ്ങൾ, ആദ്യം തന്നെ കേൾക്കുന്ന പാഠം നിഷേധിക്കരുത് നിങ്ങൾ. ഔവലു കാഫ, കേട്ട പാഠം നിഷേധിക്കുന്നവരുടെ മുന്നിൽ നിൽക്കരുത് നിങ്ങൾ. നിങ്ങൾക്ക് ഇൽമുണ്ട്, അതുകൊണ്ടിട്ട് നിങ്ങൾ സ്വീകരിച്ചോ, നിഷേധിക്കാൻ നിൽക്കരുത്. നമുക്ക് ഇൽമുള്ളൊരു കാര്യം ഒരു വട്ടം നമ്മളത് നിഷേധിച്ചാൽ പിന്നെ അതിന് തൗഫീഖ് കിട്ടൂ, പിന്നെ അതിന് തൗഫീഖ് കിട്ടുക എന്നുള്ളത് പ്രയാസകരം. ഒരു കാര്യം ഇൽമായി നമ്മുടെ അടുക്കൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് നിഷേധ സ്വഭാവം കാണിച്ചാൽ ഇതിനത് തിരിച്ചു കിട്ടൂല, അത് സൂക്ഷിക്കണം. അതുകൊണ്ട് വല തകൂനു ഔവല കാഫിരിൻ ബി, ഖാല ബഅദുൽ മുഫസ്സിരീൻ ഔവലു ഫരീഖിൻ കാഫിരിൻ ബിഹി വനഹു ദാലിക്, അതിനെ നിഷേധിക്കുന്ന ആദ്യത്തെ കൂട്ടരുത് എന്ന് നിങ്ങളാകരുത്. കാരണം നിങ്ങൾക്ക് മക്കയെല്ലാം മുശ്രിക്കുകൾ, അവർ നിഷേധിച്ചു, നിങ്ങൾ അതുപോലെ അവരെ മുന്നിൽ നിന്ന് നിഷേധിക്കുന്നവരാകരുത്. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവരമുണ്ട്. ഖാല ഇബ്നു അബ്ബാസ്, അതാണ് നോക്ക് നിങ്ങൾ എപ്പോഴും അത്ഭുതം. ഒരു കാര്യം ഒരു ജാഹില് ഒരു ഹഖിനോട് നിഷേധം കാണിക്കുന്നതിനേക്കാൾ അത്ഭുതം എന്താ, വിവരമുള്ളവന്മാരെ നിഷേധിക്കുമ്പോൾ അതിലേറെ വലിയ അത്ഭുതമുണ്ട്. ചില ആളുകൾ ചില ഹക്ക് അവരുടെ നാവിലൂടെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കും, പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ വേറൊരുത്തരത് പറഞ്ഞിട്ട് ജനങ്ങളെ ഇത്തിബാ ചെയ്യുമ്പോൾ അപ്പൊ നിഷേധിക്കും, അതേ കാര്യത്തെ നിഷേധിക്കും. അത്ഭുതങ്ങളിൽ അത്ഭുതമാണത്. കുറച്ചു മുമ്പ് നമ്മുടെ നാട്ടിലൊരു സുഹൃത്ത്, ഇവിടെ പെരുന്നാൾ നിങ്ങൾക്കറിയാലോ, ലോകത്ത് എവിടെ കണ്ടാലും സൗദി അറേബ്യ കണ്ടാലും അല്ലത്തെ, സൗദി അറേബ്യ എന്നുള്ളതൊരു ഇസ്ലാമിക രാജ്യം. അബ്ദുള്ള രാജാവ് റഹിമഹുല്ലാ ഇന്നലെ രാത്രിയിൽ, അബ്ദുള്ള രാജാവ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിലൊരാള്, അതാണ് നമ്മളെ ഭരണാധികാരികളെ കാണേണ്ടത്, ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ അവരോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. റഹിമഹുല്ലാ വഖഫറ, അക്കൂട്ടത്തിൽ ഞാൻ നോക്കും. ഇപ്പോ അദ്ദേഹത്തിന് ശേഷം മലിക് സൽമാൻ ഹഫിളഹുല്ലാ വമസ്തഅഹു ബിസ്സിഹ്ഹത്തി വൽ ആഫിയ വറഅ വവഫഖ ലഹു ബിതാനത്തിൻ സാലിഹ, അദ്ദേഹം ആ കാര്യം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ ലോകത്ത് സൂമൂലി റുഅയ്യത്തി ഹി വഅഫ്തിറൂലി റുഅയ്യത്തി, ലോകത്ത് എവിടെ കണ്ടാലും ഹിലാല് കണ്ടോ നിങ്ങൾ നോമ്പ് പിടിക്കണം, ഹിലാല് കണ്ടോ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ മുഹത്തക്കീങ്ങളായ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന മേഖലയിൽ ഇന്ന മേഖലയിൽ നിന്നുള്ള വേർതിരിവ് അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. മർഹല തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ കേരളം തമിഴ്നാട് കർണാടക എന്ന് തിരിക്കുന്ന തിരിക്കല് അതിനൊന്നും ഒരടിസ്ഥാനമല്ല. രാഷ്ട്രീയമാക്കൊണ്ട് തിരിക്കലൊന്നും ഒരു തെളിവില്ലാത്ത കാര്യം. അതുകൊണ്ട് ലോകത്തേതൊരു ഇസ്ലാമിക രാജ്യത്ത് അത് കണ്ട് ഒരു ഇസ്ലാമിക ഭരണാധികാരി ആ കാര്യത്തെ അംഗീകരിച്ച് പ്രഖ്യാപിച്ചാൽ ഹിലാലാണ്, അത് ഹിലാലാണ്. ആ ഹിലാല് സ്വീകരിക്കുകയും നോമ്പും പെരുന്നാളും അതിനനുസരിച്ചാകാം എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി, അത് ഞാൻ കൊഞ്ഞാൻ വർത്താനം പറഞ്ഞു പോകാനല്ല, കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അബു ത്വാരിഖ് ഹഫിളഹുള്ള അത് വിശദീകരിച്ചു കൊടുത്തു. ജനങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് അത് ബോധ്യമായി, അതനുസരിച്ച് ചെയ്തും പോരുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഫിറോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇങ്ങനെ രണ്ട് കേനമിൽ കേനന്മാരനാണെന്ന് ഐ എസ് എംമാരനാണ് ഐ എസ് എംകാരനായി നടക്കുന്ന കാലത്ത് ഇങ്ങനെ പെരുന്നാൾ ഇങ്ങനെ രണ്ടു ദിവസമായി സൗദി അറേബ്യയിൽ കണ്ട അവിടെ ഇങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളിൽ കണ്ടിട്ട് അവിടെയൊക്കെ സ്വീകരിച്ചപ്പോ ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പിന്നെ സുബേറോലയും കൂട്ടിരിങ്ങനെ നടത്തുന്നുണ്ട്. എന്താ ഇതിന്റെ നിജസ്ഥിതി എന്ന് ചോദിക്കാൻ വേണ്ടി ഈ മഹാനവറുകൾ ദുക്തൂറിനെ വിളിച്ചു, ഈ ഡോക്ടറിനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു സുബേർ മോലിന്റെ അടുക്കലാണ് ഹക്കുള്ളത് എന്നാണ്. അയാൾ പറഞ്ഞ ഹക്കാണ് എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു പ്രവർത്തനം വിളിച്ചപ്പോ മുമ്പ് മാറ്റി. അത് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അതിങ്ങനെ പബ്ലിക്കായി പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞൊന്ന് ഒരിന്റെ അടിച്ചപ്പോ ഇവൻ അതോടുകൂടിയിട്ട് സംഘടനയും വിട്ടു, ഇയാളെയും വിട്ടു. അതോടുകൂടിയിട്ട് ഇയാളെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കി അയാളെ വിട്ടു, സംഘടനാ പ്രവർത്തനം വിട്ടു. സുബേർ മോലിന്റെ ദർശനങ്ങൾക്ക് വന്നിരുന്ന് കേട്ട് പഠിക്കാൻ തുടങ്ങി. ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തോട് ചോദിച്ചു. വേറെ അതിന് ബാക്കി ആൾക്കാർ സാക്ഷികളും ഇതേ ആളിപ്പോ പറയുന്നത് എന്തറിയോ, ഞാൻ അയാളെ ആളല്ല, അയാൾക്ക് ഇങ്ങനെ ഒരു വാദമുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഹത്ത് അറിഞ്ഞിട്ട് നിഷേധിച്ചാൽ പിന്നെ ചിലപ്പോ ബുദ്ധി എന്നെ മറിയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നിപ്പോ. അതാണ് അതിന്റെ സ്വഭാവം. ഹൃദയ അല്ല മറി തിരിച്ചടയും. നമുക്ക് നിങ്ങൾ ആദ്യത്തെ ഒരു തവണ അവരതിൽ വിശ്വസിച്ചിട്ടേയില്ല എന്ന് തോന്നിപ്പോ. ആ രൂപത്തിലല്ല മാറ്റി മറക്കും, നിഷേധിച്ച് പറയുമ്പോ ആ രൂപത്തിലെ പറയാം. ഇങ്ങനെ ഹവക്കനുസരിച്ച് വർത്തമാനം പറയുന്ന ആളുകൾ ആകരുത്, എൽമുള്ള ആളുകൾ അതാകേണ്ടവരല്ല. നേരെ മറിച്ച് ഒരു എൽമു കേട്ടാൽ അതിനെ തസ്ദീഖ് ചെയ്യേണ്ടവരാ. ഒരു പക്ഷെ അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിറവേറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല. ഒരു എൽമ് നമുക്കൊരു കാര്യത്തിൽ കിട്ടിയാൽ ആ കാര്യം അതുപോലെ അമല് ചെയ്യാൻ നമ്മളെ കൊണ്ട് പല സാഹചര്യങ്ങളെ ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അത് ചെയ്യാനോ അതിലേക്ക് അതിന്റെ ആളാകാനോ ഒന്നും കഴിഞ്ഞോളന്നില്ല. പക്ഷെ അത് നിഷേധിക്കാൻ നടക്കരുത്. അത് നിഷേധിക്കാനുള്ള എൽമുള്ള ആളുകളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അങ്ങനെ നിഷേധിച്ചാൽ അത് വളരെ മാരക. വല സക്കൂനു ഔവല കാഫിരിന്തി. ഖാല ഇബ്നു അബ്ബാസ് വല സക്കൂനു ഔവല കാഫിരിന്തി വഇന്ദകും ഫീഹി മിനൽ ഇൽം മാലൈസ ഇൻദ ഗൈരികും. കാരണം മറ്റുള്ളവരുടെ അടുക്കൽ ആ വിഷയത്തിൽ ഇല്ലാത്ത അറിവ് നിങ്ങളുടെ അടുക്കലില്ലേ, എന്നിട്ട് നിങ്ങൾ നിഷേധിക്കരുത്. ഇത് ഇൽമിന്റെ അഹലുകാർ സൂക്ഷിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേർതിരിച്ചറിയാം ആരാണ് യഥാർത്ഥത്തിൽ ഇൽമിന്റെ അഹ്ലു, ആരാണ് മൻ തശബ്ബഹ ബിഹിം. മൻ തശബ്ബഹ ബിഹിം എന്നതിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. അതാണ് ദൂതന്മാരോട് സാദൃശ്യം എന്ന് പറഞ്ഞത്. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുള്ള പറഞ്ഞില്ലേ, വമൻ ഫസദ മിൻ ഉലമാഇനാ ഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ ഇൽമുള്ളവർ പഴച്ചാൽ, ഇൽമുള്ളവർ കേടുവന്നാൽ ദൂതന്മാരോടാണ് സാദൃശ്യം. ഇതേ സ്വഭാവം വരും. ഒരു കാര്യം കേട്ടാൽ കേട്ടപാടെ നിഷേധിക്കും. ആരാ പറഞ്ഞത് നോക്കും, പറഞ്ഞത് സുബേറാണ് നിഷേധിക്കും. വേറെ ഒന്നും പിന്നെ നോക്കൂല. അതുവരെ ചെയ്തു പോകുന്ന അമല് നിർത്തിയാൽക്കാർ എനിക്കറിയാം. ചില അമലുകളൊക്കെ അതിന് മുമ്പ് ചെയ്തു പോകുന്നവർ അത് സുബേറിന്റെ ആൾക്കാരെങ്ങനെ അവിടെ നിർത്തി. ഉമർ മൗലൈന്റെ കാലം മുതൽ ചെയ്തു പോകുന്നത് മൗലൈ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിർത്തിയ ടീമുണ്ട്. അത്ഭുതമാണ് അത്. സാധാരണക്കാര് ആമികൾ ഇവിടെ ഇത് ഈ ജാതി ഡോക്ടറേറ്റ് എടുത്ത് നടക്കുന്ന അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ, സെലഫികൾക്ക് പറയാനുള്ളത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാ. ഇവരെന്ത് സെലഫികൾ, എന്തും പറയാനുള്ളവർക്ക് പറഞ്ഞ കൂട്ടത്തിൽ സെലഫികളെന്ന് പറഞ്ഞോട്ടെ. അതിനല്ല വല തക്കൂനു ഔവല കാഫിരിബി. ഇനി അടുത്തതോ വല തസ്തറൂബി ആയാതി സമനൻ ഖലീലൻ വഇയായ ഫത്തഖൂൻ. അതുകൂടി വായിച്ച് എത്രയൊക്കെ വാങ്ങി മകരിഭാഗം എത്രക്കാന്ന് അറിയില്ല, ഏതാണ്ട് പറഞ്ഞായി, മറ്റേ സെക്കൻഡ് പറയണ്ട, ഏതാണ്ട് ചോദിച്ചേ 10-15 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അത് കൂടി അത് പൂർത്തിയാക്കാം. വല തസ്തറൂബി ആയാതി സമനൻ ഖലീല, ഇതതിന്റെ ബാക്കിയാണ്. വല തസ്തറൂ ഇഷ്തിറ എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക ഒരു കാര്യം, അതിനാ ഇഷ്തിറ എന്ന് പറയാം, വാങ്ങുക, വിലക്ക് വാങ്ങുക. വല തസ്തറൂബി ആയാത്തി, എന്റെ ആയത്ത് പകരം കൊടുത്ത് നിങ്ങൾ വാങ്ങരുത്. തമനൻ ഖലീല, ഒരു തുച്ഛം വില, തുച്ഛമായ വിലക്ക് പകരം എന്റെ ആയത്തുകൾ നിങ്ങൾ വിൽക്കരുത്. തുച്ഛമായ വിലക്ക് പകരം എന്റെ ആയത്തുകൾ നിങ്ങൾ വിൽക്കരുത്. കാരണം ഇവർ ആയത്ത് പഠിച്ചവരാണ്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള ഇൽമ് പഠിച്ചവരാണ്. അവരോടുള്ള നിർദ്ദേശം يقول لا تعتاضوا عن الإيمان بآياتي وتصديق برسلي بالدنيا وشهواتها. الله أكبر. ابن كثير رحمه الله പറയുന്നു لا تعتاضوا നിങ്ങൾ പകരം വെക്കരുത് عن الإيمان بآياتي وتصديق برسولي എൻ്റെ ആയത്തുകളിലുള്ള ഈമാനും എൻ്റെ റസൂലിനെ സത്യപ്പെടുത്തുന്നതിനും പകരം നിങ്ങൾ വെക്കരുത് ബിദ്ദുനിയ വശഹവാതിഹ ദുനിയാവും ദുനിയാവിലെ നിങ്ങളുടെ ശഹവത്തുകളും നിങ്ങളുടെ ഇച്ഛകൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് ശഹവത്ത് എന്ന് പറഞ്ഞത് അവനവന്റെ താല്പര്യങ്ങൾ ഭൗതികമായ താല്പര്യങ്ങൾ സുഖങ്ങൾ അവനവന്റെ തുച്ഛമായ ദുനിയാവിലെ സുഖങ്ങൾക്ക് പകരം ഈമാനും റസൂലിനെക്കുള്ള തസ്ദീഖും നിങ്ങൾ പകരമായി കൊടുക്കരുത് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ ഇൽമും വാദിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളത് എന്താ ദുനിയാവും ദുനിയാവിലെ ചില സുഖങ്ങളും അതിനു വേണ്ടിയിട്ടല്ലേ ഇവർ ഈ കോട്ടിമാറ്റുന്നതും ഈ മറച്ചുവെക്കുന്നതും ഈ തൽബീസ് നടത്തുന്നതൊക്കെ അതാണ് ഇവിടെ പറഞ്ഞത് كما قال عبد الله بن المبارك عبد الله بن مبارك رحمه الله പറഞ്ഞു അംബാന عبد الرحمن بن يزيد ابن جابر عن هارون بن زيد قال سئل الحسن يعني البصري ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ ചോദിക്കപ്പെട്ടു അൻ ഖൗലിഹി തആല സമനൻ ഖലീല എന്താ ഈ തമനുൽ ഖലീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാല അത്തമനുൽ ഖലീൽ അദ്ദുനിയാ ബിഹദാ ഫീരിഹാ ദുനിയാവ് അതിന്റെ എല്ലാ മൈന്യൂട്ടായ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ മുഴുവനായിട്ട് എന്തുണ്ടോ അതാണ് ഈ തമനുൽ ഖലീൽ ദുനിയാവിൽ കിട്ടാവുന്ന എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനാണ് സമനുൽ ഖലീൽ എന്നല്ല പറഞ്ഞു ദുനിയാവ് മൊത്തം കിട്ടുന്നു പറഞ്ഞാലും അള്ളാന്റെ ആയത്തുകൾക്ക് പകരം നിങ്ങൾ അത് കൊടുക്കരുത് നിങ്ങളുടെ ഈമാൻ കളഞ്ഞിട്ട് ഇത്തിബാഅ് കളഞ്ഞിട്ട് ആ ദുനിയാവ് നിങ്ങൾ വാങ്ങരുത് മൊത്തം തരാന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ ചില ലെക്കോട്ടുകൾ ചെറിയ ചില സ്ഥാനങ്ങൾ ചെറിയ ചില കസേരകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കലുള്ള പേരും പ്രസിദ്ധിയും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഈ മാറ്റിമറിക്കൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവനും അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഉള്ളിലുള്ള മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുമെന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ പുറത്താക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ദീനും വെച്ച് നടക്കുന്നത് ഇവിടുത്തെ ഉലമാക്കൽ എന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാർ വലാ തസ്തറുബി ആയാത്തി സമനൻ ഖലീല ഖാല അസ്മനുൽ ഖലീൽ അദ്ദുനിയാ ബിഹദാ ഫീരിഹ ദുനിയാവ് അതിന്റെ എല്ലാം കൂടി കൊണ്ടുവന്നാൽ അതാണ് സമനുൽ ഖലീൽ എന്ന് പറഞ്ഞത് ഹസനുൽ ബസീർ റഹ്മഹുല്ല പറഞ്ഞു قال ابن لهيئة حدثني عطاء بن دينار عن سعيد بن جبير في قوله تعالى سعيد بن جبير رحمه الله آياتنا كرتي برني ولا تشتروا بآياتي ثمنا قليلا وإن آياته كتابه الذي أنزله إليهم الله بن دعايته لأنه برني الله بركب ذريبك ولدت كتابا وإن الثمن القليل ثمن القليل أنه برني الدنيا وشهواتها دنياهم دنيا في آياتها البرينغل ദുനിയാവും അതിന്റെ താല്പര്യങ്ങളും വക്കാല സുദ്ദി ഇമാം സുദ്ദി റഹ്മഹുല്ല പറഞ്ഞു വലാ തഷ്തറു ബിആയാതി തമനൻ ഖലീല യഖൂൽ അല്ലാഹ് പറയുന്നത് ലാ തഅഖുദു തമഅൻ ഖലീല വലാ തക്തുമു ഇസ്മല്ലാ ലിദാലിക തമഇ വഹുവ തമൻ എന്തെങ്കിലും ഒരു ദുനിയവിയായ ഒരു കാര്യത്തോടുള്ള പ്രതീക്ഷ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുള്ള തമഅ് ഒരാഗ്രഹം ദുനിയാവിന്റെ എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ഒരു കസേര കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുനിയവിയായ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ആ ഖലീലായ തമനിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ആയത്തുകളും അള്ളാഹുവിന്റെ സ്മാഅകളും മറച്ചു പിടിച്ച് നടക്കരുത് നിങ്ങൾ സത്യം മറച്ച് നടക്കരുത് നിങ്ങൾ ഇതാണ് അവനോട് നൽകുന്ന നിർദ്ദേശം വഖാല അബൂ ജഅ്ഫർ ഉത്തബരി عن الربيع بن أنس عن أبي العالية أبو العالية إنه ندرج في قوله تعالى ولا تشتروا بآياتي ثمنا قليلا إنه برنيا ليقول لا تأخذوا عليه أجرا الله عند آيات تقال بردك شرطت هذا دعوة ترتيت هذا نبرد فلم وعني جيد كرد هذا هذا نبرد إذا الله كلا عبادة علم بدكك അത് അമലി ചെയ്യുക അത് പഠിപ്പിച്ചു കൊടുക്കുക ഈ കാര്യം അള്ളാഹുക്കുള്ള ഇബാദത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരത്തിന് കൂലി നോമ്പ് വെച്ചിട്ട് നോമ്പിന് കൂലി ഹജ്ജ് ചെയ്തിട്ട് ഹജ്ജിന് കൂലി വാങ്ങുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ജീവിക്കാനുള്ളൊരു വകുപ്പാക്കി നടക്കരുത് അത് അള്ളാഹുക്കുള്ള ഇബാദത്ത് ചെയ്യുന്നതാക്കണം ഇത് പറയുമ്പോൾ ഞാൻ പ്രത്യേകം എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ കാര്യത്തെ ഒരു അങ്ങനെ ആ അതിന് ജീവിച്ചു നടക്കുന്ന ആൾക്കാരെ പോലെ നമ്മളെ കാണരുത്. അല്ലാഹുവിനുള്ള ഇബാദത്താണ് ഇത് നിർവഹിക്കേണ്ടത് എന്ന ബോധത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രത്യേകമായിട്ടൊന്ന് ഒന്ന് മറ്റവരൊന്നിങ്ങനെ പോയിട്ട് പിരിച്ചിങ്ങനെ കയറ്റുമ്പോൾ കയറ്റാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളോട് പ്രത്യേകിച്ച് സൂചിപ്പിക്കണം കയറ്റിരിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് ശ്രമിച്ചു, നമുക്ക് ഇങ്ങനെ ആക്കണ്ടേ, നമുക്ക് അങ്ങനെ ആക്കണ്ടേ, നമുക്ക് ഇങ്ങനെ ഒപ്പിക്കണ്ടേ, നമുക്ക് ഇങ്ങനെ ആൾക്കാരെ പിടിക്കണ്ടേ, അതിലൊന്നുമില്ല. ഇത് ഞാനും നിങ്ങളും ചെയ്യുന്ന അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഇരിക്കുന്ന നിങ്ങൾ അള്ളാഹുക്ക് ഇബാദത്തിലാണ്, പറയുന്ന ഞാൻ അള്ളാഹുക്ക് ഇബാദത്തിലാണ്. നമ്മൾ രണ്ടു കൂട്ടരും അള്ളാഹ് രണ്ടു കൂട്ടരിൽ നിന്ന് അത് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്ത് ഇഖ്ലാസോടുകൂടി ഇത് നിർവഹിക്കാൻ നോക്കാം. അതിന് വേറെ ഒന്നും നമ്മളത് കൂട്ടിക്കലർത്താൻ പറ്റൂല, ഒന്നും കൂട്ടിക്കലർത്തും. ഇതിനുള്ള സൗകര്യം ഉണ്ടാക്കല് അത് നിങ്ങൾ ആരും പ്രേരിപ്പിച്ചിട്ടുണ്ടാകേണ്ട നമുക്ക്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, നിങ്ങളൊരു പ്രേരണക്കല്ല ഇത്. പ്രേരണ എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു തരലേ ഞങ്ങൾക്ക് നിർബന്ധമായിത്തീരും, അങ്ങനെ ഒരു ഘട്ടമുണ്ട്. അത് നമ്മുടെ അടുത്തുള്ളതിനും നമ്മളെ കൈവിൽ പെട്ടതിനും മാത്രം, എല്ലാത്തിലൊന്നുമില്ല. എല്ലാം ആണ് പറയുമ്പോഴത്തേനും നമ്മൾ ചെയ്തു തരാം, നമ്മുടെ അടുത്ത് ഇല്ലാത്ത തരാൻ കഴിയില്ല. ഉള്ളതിലുള്ള മുദാക്കറത്ത് അതൊരു വലിയ സംഭവമായിട്ടല്ല. നമുക്ക് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹ് നൽകുന്ന ഒരു തൗഫീഖ്, അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാകണ മാതിരി നമ്മൾ ശ്രമിച്ചു നോക്കുക, നിങ്ങളെ കൊണ്ടാണ് മരുങ്ങൾ ശ്രമിച്ചു നോക്കി, എന്നിട്ട് ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു തകല്ലുഫിൽ ഒരു കൃത്രിമത്വത്തിൽ ഈ കാര്യങ്ങൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ദർശുണ്ടാക്കണ്ട, അത് വേറെ വാങ്ങുണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. അത് സ്വാഭാവികമായി നമ്മൾ അള്ളാഹുക്ക് ചെയ്യുന്ന ഇബാദത്ത്. അസർ നമസ്കരിച്ചു, ആ നമസ്കരിച്ചതിന്റെ ബാക്കി എന്നെണിത് അതേമാതിരി കണക്കാക്കാൻ കഴിയണം. അതിൽ വേറൊരു കെട്ടിക്കൊടുക്കും കാണിച്ചു കൂട്ടലും നമുക്ക് ആവശ്യമേ ഇല്ല. നമ്മുടെ രീതിയല്ല. ഞാൻ മുത്തക്കല്ലിഫീങ്ങളിൽ കൃത്രിമത്വം കാണിച്ച് കെട്ടിയുണ്ടാക്കുന്ന ആളുകളിൽ പെട്ടവനല്ല എന്ന് കൽപ്പിക്കാൻ റസൂലുള്ളാഹിനോട് അല്ല കൽപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ വറസത്ത് ഏറ്റെടുക്കുന്നവരും മുത്തക്കല്ലിഫീങ്ങളിൽ പെടാൻ പാടില്ല. തക്കല്ലുഫ് എന്നുള്ളത് നമുക്ക് വേണ്ടാത്തത്, അതിനൊരു കെട്ടിണ്ടാക്കിയ തക്കല്ലുഫിന്റെ ആവശ്യമില്ല, ഒരു കൃത്രിമത്വത്തിന്റെ ആവശ്യമില്ല. ഇത് അള്ളാഹുക്കുള്ള ഇബാദത്ത്. അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് ഇതിന് അജ്ർ പ്രതീക്ഷിക്കേണ്ടത്. ജനങ്ങൾ നല്ലത് പറഞ്ഞു, ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അഭിപ്രായമുണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഒന്നുകൂടി ആക്കണം. ഒരഭിപ്രായത്തിന്റെ ഒരു കാര്യമില്ല, ആരും മാർക്കിടേണ്ടതില്ല. ആരിട്ടിട്ടൊന്നും എത്താനും പോണില്ല, ആരുട്ടിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാനും പോകും. ഇത് അള്ളാഹുള്ള വിവാദം. അതിന് അജ്ർ വാങ്ങുന്നത് അത് പാടില്ല. ഈ ആയത്ത് വെച്ചിട്ട് അതുകൊണ്ട് ജീവിക്കരുത്, ആയത്ത് വെച്ചിട്ട് ജീവിക്കരുത് എന്നുള്ളത്. ഇവിടെ ഇബ്നു കസീർ റഹ്മഹുള്ള ദീർഘമായ ഒരു ചർച്ചാ വിഷയത്തിൽ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഈ ഭാഗത്ത് നിങ്ങളത് വായിച്ച മനസ്സിലായി, ഞാനത് മുഴുവൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആയത്ത് വിറ്റ് ജീവിക്കാന്നുള്ള, പച്ചക്ക് വിറ്റ് ജീവിക്കുന്നതാണ് ഇവിടുത്തെ ഭൂരിഭാഗം റഹ്മാനികളും റഹ്മാനികളുടെ അവസ്ഥ. പാതിരിമാരും പുരോഹിതന്മാരും പറഞ്ഞാൽ അതാണ്. ആ പാതിരിമാരെയും പുരോഹിതന്മാരെയും തത്തുല്യമായി അതേപോലെ ഹജ്ബൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദ ഈ ഉമ്മത്തിലുള്ള ഉലമാക്കള്, ജൂതന്മാരോട് സാദൃശ്യമുള്ള ഉലമാക്കൾ എന്ന് പറഞ്ഞ ആ മോശം, ഈ ഉമ്മത്തിലുള്ള മോശം പണ്ഡിതന്മാർ പറഞ്ഞത് അവരെ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് അവരുടെ സ്വഭാവം കാണിക്കും. ഇത് വിറ്റ് ജീവിക്കൽ, അള്ളാന്റെ ആയത്തുകൾ വിറ്റ് കോട്ടിയും മാറ്റിയും മറിച്ചും തിരിച്ചും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി കളിക്കുന്ന ആളുകളെ കൊണ്ടൊന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഒരാൾ ഖുർആൻ പഠിപ്പിക്കൽ അതിനു വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടു, ഒരു ഇസ്ലാമിക രാജ്യമുണ്ടെങ്കിൽ അത് ഖലീഫയോ ഖലീഫ ഏൽപ്പിക്കുന്ന ആളുകളോ അതിനുള്ള ബോഡികളോ ആണ് അത് അവരെ തീരുമാനിക്കുക. ഒരു സ്ഥാപനത്തിലേക്ക് അധ്യാപകനായി അല്ലെങ്കിൽ ഒരു തഹ്ഫീദിനുള്ള ഒരു അധ്യാപകനായിട്ടൊക്കെ ഏൽപ്പിച്ചാൽ അവർക്ക് ദൗല കൊടുക്കുന്ന ഒരു റാത്തിബ് ഉണ്ടാകും, ഒരു ശമ്പളം ഉണ്ടാകും, ഒരു റിസ്ക് ഉണ്ടാകും. അവരതിൽ ഇത്ര കിട്ടണം, ഇതിന് ഞാൻ ഇത്ര ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഇത്ര പകരായി കിട്ടണം, ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടിക്കനുസരിച്ച് ഇത്ര കിട്ടണം, അല്ലെങ്കിൽ ഇത്ര മതി. അങ്ങനെ പണ്ട് ആൾക്കാർ ഏതൊരു ചെറിയ സുഹൃത്ത് മതിയാണ് സുഹൃത്ത് സുബൈക്ക്, അപ്പൊ എന്താ ഇത്ര ചെറുതായി പോയത്, നിങ്ങൾ തരുന്ന പൈസ അത്രയ്ക്ക് ഉള്ളൂ. അല്ലെങ്കിൽ ജുമാഅത്ത് വന്ന് നീളം കുറക്കും, നിങ്ങൾ ഇപ്പൊ ഇത്ര തന്നതിനുള്ള ജുമാഅത്തൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ പകരം കാണുന്നതിനല്ല, നേരെ മറിച്ച് അവരുടെ സമയം അതിന് മാത്രമായി നിശ്ചയിക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായി അവരുടെ ജീവിതാവശ്യങ്ങൾ നടത്തിക്കൊടുക്കേണ്ടത് അത് നിർവഹിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അതിനു വേണ്ടി കൊടുക്കുന്നത് വാങ്ങുന്നത് ഇതിൽ പെട്ടതല്ല എന്നുള്ളത് അത് ഇബ്നു കസീർ റഹ്മഹുള്ള തന്നെ രണ്ടും പേർ തിരിച്ചവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇത് പച്ചക്ക് ഇതാകാന്ന് പറഞ്ഞാൽ വിറ്റ് ജീവിക്കാന്ന് പറഞ്ഞ ഇതാണെന്ത്, അവനവന്റെ താല്പര്യത്തിനും അവനവന്റെ റിയാസത്തിനും അവനവന്റെ ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആയത്തും ഹദീസും മുക്കന്തോർത്ത് മുക്കും കക്കന്തോർത്ത് കക്കും വളക്കന്തോർത്ത് വളക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് വിറ്റ് ജീവിക്കാന്ന് പറഞ്ഞ അർത്ഥം. ഞങ്ങൾക്ക് ബോധ്യമായി നിനക്ക് മനസ്സിലാവും. ശരി, അതുകൊണ്ട് തന്നെ വക്കാല അബു ജഅഫർ തബരി അബുൽ ആലിയയിൽ നിന്ന് ധരിച്ചു, വല തഷ്തറൂബി ആയാത്തി സമനൻ ഖലീല യഖൂലു ലാ തഅഖുദു അലൈഹി അജ്റ, അതിന് നിങ്ങൾ കൂലി വാങ്ങരുത്. ഒരാള് സ്വഹീഹൈൽ അൽബാനി ധരിച്ചിട്ടുള്ളതാണ്. ഒരാൾ ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ അബ്ദുർ റഹ്മാൻ ഇനി വഹിപ്പുക്കവില്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇനി ഉപകുക്കവില്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിന്നെ വെറുക്കുന്നു. ഇയാൾ അത്ഭുതപ്പെട്ടു. അതാണ് ഒരു മുഅല്ലിം. ഒരു കാര്യം തിരുത്തി കൊടുക്കുകയാണെങ്കിൽ തിരുത്തി കൊടുക്കാൻ അങ്ങനെ ചില ശൈലിയുണ്ട് അതിന്റെ ആളുകൾ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ? നീ ബാങ്ക് കൊടുക്കുമ്പോ രാഗത്തിലും ഈണത്തിലും ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുക്കുന്നതിന് പ്രതിഫലവും വാങ്ങുന്നുണ്ട് നീ. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വിവാദത്താൽ. അതിന് ദുനിയാവിൽ തന്നെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരലോകത്തൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു വിവാദത്തിന് ഇവിടുന്ന് കൂലി വാങ്ങി അവിടെ ഒന്നും ഉണ്ടാവില്ല, അതിനുവേണ്ടി ജീവിക്കരുത്. نعم قال وهو مكتوب عندهم في الكتاب الاول ان ابن جرير പറഞ്ഞു, ابن جرير الطبري ابو العالي رحمه الله തന്നെ പറഞ്ഞു ആ കാര്യം അവരുടെ അടുക്കൽ അവരുടെ കിതാബിൽ എഴുതപ്പെട്ടതാണ്. ബനൂ ഇസ്രായീലർക്ക് അവതരിച്ച മുൻപുള്ള കിതാബുകളിൽ എഴുതപ്പെട്ട നിയമമാണ്, അവർക്ക് എഴുതി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. യബ്ന ആദം, ആദമിന്റെ മകനെ, നീ സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കണം, നീ സൗജന്യമായി പഠിപ്പിക്കപ്പെട്ടതുപോലെ. നിനക്ക് പഠിപ്പിച്ചു തന്നവർ നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങിയിട്ടില്ല. ആദ്യം നിനക്കിത് പഠിപ്പിച്ചു തന്നത് എവിടുന്നത് വന്നത്? അള്ളാന്റെ അടുക്കുന്ന. അള്ള കൂലി വാങ്ങിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂലി വാങ്ങിയോ? സഹാബത്ത് കൂലി വാങ്ങിയോ? അങ്ങനെ ആരും കൂലി വാങ്ങിയിട്ടില്ലെങ്കിൽ നീ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും കൂലി വാങ്ങരുത്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ പെടുന്നതാണെന്ത്? നിങ്ങൾ തൽബീസ് നടത്തരുത്, ആയത്തുകൾ സത്യാസത്യം കൂട്ടിക്കുഴക്കരുത്. എന്തിനു വേണ്ടിയിട്ട്? അതാണ് വിച്ച് ജീവിക്കൽ എന്ന് പറഞ്ഞാൽ സത്യാസത്യം കൂട്ടിക്കുഴക്കും. ലിതസ്തമിറു അലാ റിയാസത്തിക്കും, നിങ്ങളുടെ നേതൃത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലഹരിയാണ്. അനുയായികൾ ഉണ്ടാകുക, സംഘടനയിൽ നിൽക്കുമ്പോൾ കുറെ അനുയായികൾ ഉണ്ടാവും. ഇനി അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അനുയായികൾ ഉണ്ടാകണം. അങ്ങനെ റിയാസത്തിന് വേണ്ടിയിട്ട്, അത് നിലനിന്നു പോകാൻ വേണ്ടിയിട്ട്. ഫിദ്ദുനിയ അൽ ഖലീൽ അൽ ഹഖീറ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? അത് എല്ലാം കൂടി കൂട്ടിവെച്ചാൽ വളരെ ചെറുതാണ്, അത് വളരെ നിസ്സാരമാണ്. അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാത്ത അത്ര ഹക്കീറത്താണ്, അത്ര നിസ്സാരമാണിത്. ഈ ദുനിയാവിന് എത്ര വില ഉള്ളു? അതിനു വേണ്ടിയിട്ടോ? അസ്സായിലാൻ ഖരീബ്, വളരെ പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോകുന്നതാണ്. വഫീ സുനനി അബീ ദാവൂദ് അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗീ ബിഹി വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കേണ്ടുന്ന ഒരു അറിവ് ആരെങ്കിലും അന്വേഷിക്കുന്നത്, ദുനിയാവിന്റെ ഒരു ഏതെങ്കിലും ഒരു വിഭവത്തിന് വേണ്ടിയാണത് പഠിക്കുന്നതെങ്കിൽ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ വാസന പോലും അവൻ അനുഭവപ്പെടില്ല. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട വിഷയമാണ്. വയ്യായ ഫത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം എന്നെ സൂക്ഷിക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ തൽക ഇബ്നു ഹബീബിൽ നിന്ന് ഉദ്ധരിച്ചു, തഖ്വ അൻ തഅമല ബിത്വഅത്തില്ലാ അല റജാഅ റഹ്മത്തില്ലാ അലാ നൂരിൻ മിനല്ലാ, വത്തഖ്വ അൻ തതുറക മഅസിയത്തല്ലാ മഖാഫത അദാബില്ലാ അലാ നൂരിൻ മിനല്ലാ. നീ ത്വാഅത്ത് ചെയ്യണം, അല്ലാഹുവിന് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അള്ളാഹന്റെ റഹ്മത്ത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹ് അവതരിപ്പിച്ച നൂറെന്താണോ കിതാബും സുന്നത്തും അനുസരിച്ച് തന്നെ ചെയ്യണം ത്വാഅത്ത് ചെയ്യേണ്ടത്. വത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ അം തത്റുക മഅസിയത്തല്ലാ, അള്ളാഹുവിനുള്ള ധിക്കാരം നീ വെടിയണം. മഖാഫത്ത് അദാബില്ല, അള്ളാഹന്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് മാത്രം വെടിയണം. അലാ നൂരിൻ മിനല്ലാ, ഏതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അള്ള വെറുക്കുന്ന കാര്യങ്ങൾ എന്നത് അള്ളാഹന്റെ കിതാബിൽ നിന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കി വെടിയണം. എന്നെ മാത്രം നിങ്ങൾ എന്നിൽ മാത്രം നിങ്ങൾ തക്വ ഉള്ളവരാകണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്നഹു തആലയതവഅദുഹും, അല്ലാഹു അവരെ ഭീഷണിപ്പെടുത്തുന്നത്. സത്യം മറച്ചു പിടിക്കുകയും അതിന് വിരുദ്ധമായതിനെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു.
എതിർക്കുന്ന കാര്യത്തിൽ അവരെ
ഭീഷണിപ്പെടുത്തുക. وأن يجعلنا جميعا من الهداة المهتدين غير الضالين ولا المضلين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.